കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയിൽ ഓർത്തുപോലെ അല്പം പ്രവചനപരമായിട്ട് ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. കഴിയുന്നതും ലളിതമായ ഭാഗം നമ്മൾ എടുത്തുകൊണ്ട് പഠിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ച പോലെ പ്രവചനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പാഠങ്ങളാണ് ദാനിയേൽ പ്രവചനം 2 നമ്മൾ കാണുന്ന ആ 4 ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ബിംബം. നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് പഠിക്കുവാനായിട്ട് ആരംഭിച്ചു. പ്രൊഫസിയുടെ ABC എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതാണ്. അത് മനസ്സിലാക്കാതെ പ്രവചനപരമായ യാതൊരു പാഠങ്ങളും പഠിക്കുവാൻ കഴിയില്ല. മാത്രമല്ല ദൈവം ആ വിഷയം വളരെ ഗൗരവമായി ഓർപ്പിക്കുകയും കാലഘട്ടങ്ങളെ വിലയിരുത്തി മനസ്സിലാക്കുവാൻ ഉതകുന്ന വിധത്തിൽ ആ സംഭവങ്ങൾ, ആ സ്വപ്നവും വ്യാഖ്യാനവും നമുക്ക് വളരെ വ്യക്തമായി എഴുതി തന്നിട്ടുണ്ട്. 1-2 കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചുകൊള്ളട്ടെ. നമുക്ക് പ്രവചന പഠനത്തിൽ 3 വിധമായ പ്രവചന വിഷയങ്ങളെക്കുറിച്ചാണ് ബൈബിൾ പ്രധാനമായിട്ട് കാണിക്കുന്നത്. നമ്മൾ 1 കൊരിന്ത്യർ 10:32 വാക്യത്തിൽ വരുമ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. 3 കൂട്ടം ആളുകളെ കുറിച്ച് അവിടെ പറയുന്നു. 1 കൊരിന്ത്യർ 10:32 വാക്യം, യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകുവിൻ. നമുക്ക് ആ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ്, യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകുവിൻ. അപ്പൊ 3 കൂട്ടം ആളുകളെ കുറിച്ച് നാം തിരുവചനത്തിൽ വായിക്കുന്നു. 1, യഹൂദന്മാർ. 2, യഹൂദരല്ലാത്തവർക്ക് ബൈബിളിൽ പറയുന്ന പേരാണ് യവനന്മാർ, ഗ്രീക്സ് എന്ന് പറയുന്നു. വാസ്തവത്തിൽ യഹൂദരല്ലാതിരിക്കുന്നവർക്ക് പൊതുവിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് യവനന്മാർ, യഹൂദന്മാരും യവനന്മാരും. പിന്നീട് ഒരു കൂട്ടരെ കുറിച്ച് കാണുന്നു, ദൈവസഭ. ദൈവസഭയിൽ ആരാണുള്ളത്? രക്ഷിക്കപ്പെട്ട യഹൂദനും രക്ഷിക്കപ്പെട്ട ജാതികളും യവനന്മാരുമുണ്ട്. അപ്പോൾ യഹൂദൻ എന്ന് പറയുമ്പോൾ അബ്രഹാമിൻ്റെ സന്തതികൾക്ക് വാഗ്ദത്തം ചെയ്തുകൊണ്ട് ദൈവം ചില പ്രത്യേക അനുഗ്രഹങ്ങൾ അവർക്ക് നൽകി. നമുക്ക് അബ്രഹാമിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് അതീതമായി നിൽക്കുന്ന ലോകത്തിലുള്ള മറ്റ് ജാതികളെയാണ് യവനന്മാർ അല്ലെങ്കിൽ ജെന്റൈൽസ് എന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 2 കൂട്ടത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്നവരെ കുറിച്ച് 1 കൊരിന്ത്യർ 12 നമ്മൾ അതിൻ്റെ 13 വായിക്കുന്നുണ്ട്. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ, അതെന്ന് പറയുമ്പോൾ ഒരു വ്യത്യാസമില്ലാതെ ഏകാത്മ സ്നാനത്താൽ അവരെ ഒരു ശരീരമാക്കി. ഇന്ന് നമ്മൾ വാസ്തവത്തിൽ ജാതികളായിരുന്നെങ്കിലും ദൈവസഭയുടെ അംഗങ്ങളായി മാറി. ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരും യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരെയും കൂടെ ചേർത്താണ് ദൈവസഭയുടെ പണി നടക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ ദൈവസഭ മധ്യാകാശത്തിലേക്ക് എടുത്തുള്ളപ്പെട്ട് കഴിയുമ്പോൾ വീണ്ടും ലോകത്തിൽ ശേഷിക്കുന്ന 2 കൂട്ടര് ഈ ജാതികളും യഹൂദന്മാരുമായിരിക്കും. നോക്കാം, ഈ 2 കൂട്ടരെ കുറിച്ചും ദൈവസഭയെക്കുറിച്ചും 3 വിധമായ പ്രവചനങ്ങൾ ബൈബിളിൽ ഇങ്ങനെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ പ്രത്യേക ജാതികളോടുള്ള ബന്ധത്തിൽ ഏറ്റവും അധികം പഠനങ്ങൾ നൽകിയിരിക്കുന്ന ഗ്രന്ഥം ദാനിയേലിന്റെ പുസ്തകമാണ്. അതുപോലെ തന്നെ സഭയോടുള്ള ബന്ധത്തിൽ ഏറ്റവും അധികം വെളിപ്പാടുകൾ ലഭിച്ചിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. 3, യേശുക്രിസ്തുവിന്റെ ഒലിവല പ്രഭാഷണം, ഒലിവറ്റ് ഡിസ്കോഴ്സ്. മത്തായിയുടെ സുവിശേഷം 24-25 അധ്യായത്തിൽ ഈ 2 വേദഭാഗങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് കർത്താവ് പഠിപ്പിക്കുന്നതായിട്ട് കാണുന്നു. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ദാനിയേൽ പ്രവാചകൻ മുഹാന്തരം അരുളി ചെയ്ത പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ദാനിയേലിന്റെ ഗ്രന്ഥത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് വെളിപ്പെടുത്തിയ കാര്യങ്ങളെ കർത്താവ് ബന്ധിപ്പിച്ചുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 24:25-25 പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പ്രവചനം പഠിക്കുന്നവർ പ്രത്യേകം മനസ്സിലാക്കണം, ദാനിയേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ജാതീയ രാജ്യങ്ങളെക്കുറിച്ച്, ഈ ലോകരാഷ്ട്രങ്ങളെക്കുറിച്ച്, വെളിപാട് ദിവസത്തിൽ വരുമ്പോൾ സഭയോടുള്ള ബന്ധത്തിൽ ലഭിച്ചിരിക്കുന്ന പ്രവചനങ്ങളെക്കുറിച്ച്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 24 വരുമ്പോൾ നമുക്ക് പ്രത്യേകാൽ കർത്താവ് ഇതിനെ 2 ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രവചനം കിട്ടുന്നു. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദാനിയേലിന്റെ പുസ്തകത്തിൽ തന്നെ യഹൂദനോടുള്ള ബന്ധത്തിലുള്ള പ്രവചനം വരുന്നുണ്ട്. അത് നമുക്ക് 9 മറ്റും വരുമ്പോൾ അത് പഠിക്കുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചിന്തയ്ക്ക് പാത്രീഭൂതമായിരിക്കുന്ന വേദഭാഗം ദാനിയേലിന്റെ പുസ്തകം 2 കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് കൊണ്ട് ഞാൻ അത് അധികം വിശദീകരിക്കാതെ പോവുകയാണ്. ഒന്നുകൂടെ നമ്മുടെ ശ്രദ്ധയെ നമ്മൾ പഠിച്ചത് ഒന്നയവിറക്കാം. നോക്കുക, നെബുക്കണ്ണേസർ രാജാവ് ഒരു സ്വപ്നം കണ്ടു. നെബുക്കണ്ണേസർ രാജാവ് ഈ സ്വപ്നം കണ്ടതിൻ്റെ കാരണം നമ്മൾ കാണുകയുണ്ടായി. ദൈവം നെബുക്കണ്ണേസർ രാജാവിന് അധികാരം കൊടുത്തു, ലോക രാഷ്ട്രങ്ങളുടെ മേൽ ഉന്നതമായൊരു അധികാരം കൊടുത്തു. എന്നാൽ നമ്മൾ ഓർക്കണം, അത് ദൈവത്തിൻ്റെ ഹിതമല്ലായിരുന്നു. ദൈവത്തിൻ്റെ ഹിതമെന്ന് പറഞ്ഞാൽ യഹൂദൻ ലോകത്തിൽ ഔന്നത്യത്തിൽ നിൽക്കണം. വചനം വളരെ വ്യക്തമായത് പഠിപ്പിക്കുന്നു. വളരെയധികം ആ പ്രവചന ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിപ്പാൻ കഴിയും. ഞാൻ ആ ഭാഗങ്ങളെല്ലാം എടുക്കുന്നില്ലേ. എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ലോകത്തിൻ്റെ രാജ്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രങ്ങളെ വേർതിരിച്ച ദൈവം കൊടുത്തപ്പോൾ ആവർത്തനം 32:8-9 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ആ വാക്യം വേണേ ഒന്ന് വായിക്കാം. അത് നമുക്കപ്പോൾ യഹൂദന്റെ പ്രാധാന്യത മനസ്സിലാക്കാൻ കഴിയും. ആവർത്തന പുസ്തകം 32:8-9 വാക്യം. മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർതിരിക്കുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു. ആ വാക്യം നോക്കിയാട്ടെ. ഫോർ വെൻ ദ മോസ്റ്റ് ഹൈ ഡിവൈഡഡ് ടു ദ നേഷൻസ് ദെയർ ഇൻഹെറിറ്റൻസ് വെൻ ഹി സെപ്പറേറ്റഡ് ദ സൺസ് ഓഫ് ആഡം He set the bounds of the people according to the number of children of Israel. Israel ജനത്തിന്റെ സംഖ്യക്കൊത്തവണ്ണമാണ് ലോകരാഷ്ട്രങ്ങളുടെ അതിരുകൾ പോലും ദൈവം നിശ്ചയിച്ചത്. അപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഔന്നത്യം ചിന്തിക്കുക. രണ്ട്, അവർക്ക് കൊടുത്ത സ്ഥാനമെന്ന് പറഞ്ഞാൽ നോക്കുക, ലോകത്തിന്റെ കേന്ദ്രഭാഗമാണ്. Ezekiel 5:5 വായിക്കുന്നു. Ezekiel 38:11 വായിക്കുന്നു. ലോകത്തിന്റെ കേന്ദ്രഭാഗമാണ് യഹൂദന് കൊടുത്തത്. Ezekiel 5:5 Ezekiel 38:11. ദൈവം എന്തിനാണ് അവർക്ക് കേന്ദ്രഭാഗം കൊടുത്തത്? ദൈവം അവരെ പ്രത്യേകാൽ തിരഞ്ഞെടുത്ത് ദൈവത്തിന്റെ അരുളപ്പാടുകളൊക്കെ കൊടുത്ത് നോക്കുക നോക്കുക, മൂന്ന് ഭൂഖണ്ഡങ്ങൾ ഒന്നിച്ചു ചേരുന്ന ആ സ്ഥലമാണ് വാസ്തവത്തിൽ ലോകത്തിന്റെ കേന്ദ്രഭാഗം. അത് കൊടുത്തത് യഹൂദനാണ്. ജാതികളുടെ അതിരുകൾ നിശ്ചയിച്ചപ്പോൾ ഇസ്രായേൽ ജനങ്ങളുടെ എണ്ണത്തിനൊത്തമാണ് അവരുടെ ബൗണ്ടറി പോലും ദൈവം നിശ്ചയിച്ചത്. ദൈവം എന്തിനാണ് ലോകത്തിന്റെ കേന്ദ്രഭാഗം യഹൂദന് കൊടുത്തത്? ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവന്റെ കയ്യിൽ കൊടുത്ത് അവന്റെ വെളിച്ചം, ദൈവത്തിന്റെ വെളിച്ചം ലോകത്തിൽ മുഴുവൻ കടന്നു ചെല്ലുവാൻ തക്കവണ്ണം അവനെ ലോകത്തിന്റെ കേന്ദ്ര സ്ഥാനത്താക്കി. എന്നാൽ അവൻ പരാജയപ്പെട്ടു പോയി. യഹൂദൻ പരാജയപ്പെട്ടു പോയി. യഹൂദൻ പരാജയപ്പെടുന്ന ചിത്രമാണ് നമ്മൾ ദാനിയേലിൽ കണ്ടു തുടങ്ങിയത്. ദാനിയേലിൽ എന്താണ് നമ്മൾ കണ്ടത്? ദാനിയേലിൽ കണ്ടത് അവരുടെ പരാജയം മൂലം ഈ ലോകത്തിന്റെ ഔന്നത്യത്തിലേക്ക് ഒരു ജാതീയ രാജാവിനെ ഉയർത്തുകയാണ്. യഹൂദനോട് ദൈവം വാക്ക് പറഞ്ഞിരുന്നു, നീ ഉന്നതനായി നിൽക്കും. പക്ഷേ അത് കണ്ടീഷണൽ ആയിരുന്നു. ലേവ്യാപുസ്തകം 26 നോക്കിയേ. ഞാൻ ആ ഭാഗം കൂടെ ഒന്ന് എടുത്ത് ചൂണ്ടിക്കാണിച്ചോട്ടെ. ലേവ്യാപുസ്തകം 26:3 വാക്യം. എൻ്റെ ചട്ടം ആചരിച്ച് എൻ്റെ കൽപ്പന പ്രമാണിച്ച് അനുസരിച്ചാൽ ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് മഴ തരികയും എന്ന് പറഞ്ഞുകൊണ്ട് 13 വായിച്ചാൽ അവർ ലോകത്തിൻ്റെ മധ്യത്തിൽ ഔന്നത്യത്തിൽ നിൽക്കും. കണ്ടീഷണലാണ്. യഹൂദനോട് പറയുമ്പോൾ നീ എൻ്റെ ചട്ടം കേട്ട് എൻ്റെ കൽപ്പന അനുസരിച്ചാൽ, ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിച്ചാൽ ദൈവം അവരെ അനുഗ്രഹിക്കും. ഒന്നുകൂടി ലളിതമായി ഞാനത് ചൂണ്ടിക്കാണിക്കാം. Ezekiel 28 വളരെ രസകരമായി ദൈവോട് പറഞ്ഞിരിക്കുന്ന ഭാഷ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതാണ്. യഹൂദനോട് പറയുകയാണ്. Ezekiel 28:28 അവരോടുള്ള ബന്ധത്തിൽ ദൈവം പറഞ്ഞു വരികയാണ്. പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ 1 നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് അവൻ്റെ സകല കൃത്യങ്ങളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്ക് മീതെ ഉന്നതമാക്കും. നീ എൻ്റെ വാക്കനുസരിച്ചാൽ ഭൂമിയിലുള്ള സകല ജാതികൾക്ക് മീതെ നിന്നെ ഉന്നതനാക്കും. അതിൻ്റെ 13 നോക്കിയേ. ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. ലോകജാതികളുടെ മേൽ വാലല്ലാതെ തലയാക്കും. ലോകജാതികളൊക്കെ വാലാകുമ്പോൾ ഇസ്രായേലിനെ ദൈവം തലയാക്കി നിർത്തും. എങ്ങനെ? ദൈവത്തിന്റെ വചനം കേട്ടനുസരിച്ചാൽ. കണ്ടീഷണലാണ്. എന്നാൽ ദൈവം വീണ്ടും എടുത്തു പറഞ്ഞു, നീ എൻ്റെ വാക്ക് കേൾക്കാതെ വന്നാൽ, 15 എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ കൽപ്പന ചട്ടം പ്രമാണിച്ച് നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെയും നിനക്ക് വന്ന് ഭവിക്കും. നീ അനുസരിക്കാതിരുന്നാൽ ശാപം നിന്റെ മേൽ വരും. എന്നിട്ട് ദൈവം 44 പറഞ്ഞു, അവർ നിനക്ക് വായ്പ തരും, അവന് വായ്പ കൊടുപ്പാൻ നിനക്ക് ഉണ്ടായിരിക്കില്ല, അവൻ തലയും നീ വാലുമാകും. ദൈവം എടുത്തു പറയുകയാണ്, നീ എൻ്റെ വചനം കേൾക്കാതിരുന്നാൽ അനുസരിക്കാതിരുന്നാൽ നിന്നെ ഞാൻ വാലാക്കുമ്പോൾ ലോകജാതിയെ ഞാൻ തലയാക്കി മാറ്റും. ഇവിടെയാണ് ജാതികളുടെ കാലത്തിന് ആരംഭം കുറിക്കുന്നത്. വചനത്തിൽ 3 പദപ്രയോഗം കാണുന്നുണ്ട്. നമ്മൾ അവിടെ ഒന്ന് നോക്കിയാട്ടെ. അത് 3 നമ്മൾ ഇതോടുള്ള ബന്ധത്തിൽ പഠിക്കുകയാണ്. റിച്ചസ് ഓഫ് ദി ജെന്റൈൽസ്, ജാതികളുടെ സമ്പത്ത്. നോക്കിയേ മൂന്ന് കാര്യങ്ങൾ. റോമലേഖനം 11:12 ദ റിച്ചസ് ഓഫ് ദി ജെന്റൈൽസ്, ജാതികളുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനായിരുന്നു പ്രിവിലേജ്, അവരായിരുന്നു ഔന്നത്യത്തിൽ നിൽക്കേണ്ടത്. അവർ ദൈവത്തെ അനുസരിക്കാതെ വന്നാൽ ആ പ്രിവിലേജ് അവർക്ക് നഷ്ടപ്പെട്ടിട്ട് ഈ സമ്പത്ത് ജാതികൾക്ക് സമ്പത്തിന് കാരണമായി മാറും. റോമർ 11:12 നമുക്കൊന്ന് വായിച്ചു നോക്കാം. അല്പം ബുദ്ധിമുട്ടുള്ള പ്രവചന ഭാഗമായതുകൊണ്ടാണ് വളരെ ലളിതമായിട്ട് ഞാൻ എടുക്കുന്നത്. റോമർ 11:12 11:12 എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായി. അവരുടെ നഷ്ടം ആരുടെ? ഇസ്രായേലിന്റെ നഷ്ടം, ഇസ്രായേലിന്റെ തിരസ്കരണം. ദൈവം മുമ്പ് കുട്ടി പറഞ്ഞിരുന്നു, നീ തലയായിരിക്കും അവർ വാലായിരിക്കും, എന്നാൽ നീ എന്നെ അനുസരിക്കാതെ വന്നാൽ അവനെ ഞാൻ തലയാക്കുമ്പോൾ നീ വാലായി പോകും. ഇവിടെ പൗലോസ് പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തുകയാണ്, അവരുടെ ലംഘനം ലോകത്തിന്റെ ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തിനും കാരണമായി. ദ റിച്ചസ് ഓഫ് ദി ജെന്റൈൽസ്, ഞാനും നിങ്ങളും ദൈവസന്നിൽ സമ്പന്നന്മാരായി മാറുവാനിടയായി. രസകരമായ ഒരു ഭാഗമുണ്ട്, നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകം 6:37-40 വായിച്ചാൽ ഗിദെയോനോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗം വളരെ രസകരമായി ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന വേദഭാഗമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6:37-37 വാക്യം വായിക്കേണ്ട, നമുക്കറിയാം അത് ഗിദെയോനും ദൈവമായിട്ടുള്ള സംഭാഷണമാണ്. എന്താണ് സംഭവം? രോമമുള്ള ഒരു ആട്ടിൻ തോൽ എടുത്തിട്ട് ഞാന് ഈ ഫീൽഡിൽ അത് വിരിക്കാൻ പോവുകയാണ്, പരിശോധനയാണ്, പരീക്ഷയാണ്. എന്നിട്ട് പറയുകയാണ്, രോമമുള്ള ആട്ടിൻ തോൽ മാത്രം നനഞ്ഞിരിക്കുകയും ചുറ്റുമുള്ള സ്ഥലങ്ങൾ നനഞ്ഞിരിക്കുകയും ചെയ്യാതിരുന്നാൽ. ദൈവം അതുപോലെ ചെയ്തു. വീണ്ടും രണ്ടാമത് ഗിദെയോൻ ദൈവത്തോട് ആവശ്യപ്പെട്ടു, നോക്കുക, രോമമുള്ള ആട്ടിൻ തോൽ മാത്രം ഉണങ്ങിയിരിക്കുകയും ചുറ്റുമുള്ളതെല്ലാം നനഞ്ഞിരിക്കുകയും ചെയ്യണം. ഈ രോമമുള്ള ആട്ടിൻ തോൽ ഇസ്രായേലിനെയാണ് കാണിക്കുന്നത്. പണ്ഡിതന്മാർ വരച്ചു കാണിക്കുന്നു, രോമമുള്ള ആട്ടിൻ തോൽ ഇസ്രായേലാണ്. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ മഞ്ഞ് അനുഗ്രഹത്തെ കാണിക്കുന്നു. അനേക വാക്യങ്ങളുണ്ട്, ആ വാക്യങ്ങൾ ഞാൻ എടുക്കുന്നില്ലേ. മഞ്ഞ് ദൈവത്തിന്റെ വചനത്തിൽ അനുഗ്രഹത്തെ കാണിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ ആകുന്ന ആ രോമമുള്ള ആട്ടിൻ തോളിന്റെ മേൽ മഞ്ഞിരിക്കുമ്പോൾ ചുറ്റുമുള്ള പ്രതലം ഉണങ്ങിയിരിക്കുന്നു. എന്നാൽ ഈ ആട്ടിൻ തോൽ, രോമമുള്ള ആട്ടിൻ തോൽ ഉണങ്ങിയിരുന്നപ്പോൾ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ നനഞ്ഞിരിക്കുന്നു. അവരുടെ നഷ്ടം, അവരുടെ ഭ്രംശം ലോകത്തിന്റെ ധനത്തിന് കാരണമായി. ഇസ്രായേൽ വാസ്തവത്തിൽ ഉണങ്ങിയപ്പോൾ, ആറ്റുരോമമുള്ള തോലായി ഇസ്രായേൽ ഉണങ്ങിയപ്പോൾ, നോക്കുക, മറ്റുള്ള സ്ഥലങ്ങൾക്ക് നനവ് കിട്ടി, ജാതികൾക്ക് സമ്പത്തിന് കാരണമായി. എന്നാൽ അതോടുള്ള ബന്ധത്തിൽ റോമർ 11:25 നോക്കട്ടെ. റോമർ 11:25 മൂന്ന് പദപ്രയോഗങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. അവിടെ വായിക്കുന്നു, സൗരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കണമെന്ന് ഞാൻ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേൽ അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. Unless the fullness of the Gentiles come. ആദ്യം നമ്മൾ ചിന്തിച്ചു richest of the Gentiles, രണ്ടാമത് പറഞ്ഞു fullness of the Gentiles. എന്താണ് fullness of the Gentiles? ഈ ഫുൾനെസ് ഓഫ് ദി ജെന്റൈൽസ്, ജനതകളുടെ പൂർണ്ണസംഖ്യ ചേരുന്നത് വരെ ഇസ്രായേലിനെ അംശമായി കാഠിന്യം, എ പാർഷ്യൽ ബ്ലൈൻഡ്നെസ്, ഭാഗികമായ തിമിരം, അന്ധത പിടിച്ചിരിക്കുന്നു. അന്ധത പിടിച്ചവൻ, തിമിരം പിടിച്ചവന് ശരിക്ക് കാണാൻ പാടില്ലേ? പഴയ നിയമ ഏടുകളിൽ മുഴുവൻ യേശുക്രിസ്തുവിനെ വരച്ചു കാണിച്ചിരിക്കുകയാണ്, അവരുടെ മഷിയെ മനസ്സിലാക്കുവാൻ പ്രവചനം കൊടുത്തിരിക്കുകയാണ്. പക്ഷേങ്കിൽ അവർ കണ്ണുകൾക്ക് തിമിരം പിടിച്ചു, പാർഷ്യൽ ബ്ലൈൻഡ്നെസ്, അവർക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ലേ? ആ ഭാഗികമായ അന്ധത പിടിച്ചപ്പോൾ അവർക്ക് മശിയെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. പൗലോസ് പറയുകയാണ്, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത്, ഇവർക്ക് ഇങ്ങനെ ബ്ലൈൻഡ്നെസ് സംഭവിച്ചിരിക്കുന്നത് എന്നുവരെയാണെന്നറിയാമോ? Unless the fullness of the Gentiles come. എന്ന് പറഞ്ഞാൽ ജാതികളിൽ നിന്നൊരു ജനത്തെ ദൈവം എടുത്തുകൊള്ളുകയാണ്, അവരുടെ പൂർണ്ണസംഖ്യ ചേരണം. ഇന്ന് രാത്രിയിൽ ഇവിടെ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവർ രക്ഷിക്കപ്പെട്ടാൽ ആ ജാതികളുടെ പൂർണ്ണസംഖ്യയിൽ അവർ കൂടെ ആഡ് ചെയ്യുകയാണ്. ദൈവം ലോകത്തിൽ ജാതികളിൽ നിന്നൊരു ജനത്തെ എടുത്തുകൊള്ളുകയാണ്. സുവിശേഷം മൂലം ലോകത്തിൽ ആഗോളമായി ജാതി മതഭേദമന്യേ ഒരു കൂട്ടരെ വേർതിരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫുൾനെസ് ഒരു ദിവസം വരും. ആ ഫുൾനെസ് വന്നു കഴിയുമ്പോൾ ഇസ്രായേലിൻ്റെ ആ പാർഷ്യൽ ബ്ലൈൻഡ്നെസ് മാറും. അന്നുവരെ അതുള്ളെന്ന് പറയുന്നു. മൂന്നാമത് പറഞ്ഞു, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, ലൂക്കോസ് 21:24 യേശുക്രിസ്തു പറഞ്ഞു. എന്താ പറഞ്ഞത്? ദ ടൈംസ് ഓഫ് ദ ജെന്റൈൽസ്, ജാതികളുടെ കാലം. ലൂക്കോസ് 21:24 വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. യേശുക്രിസ്തു പറഞ്ഞ കാര്യമാണ് അവിടെ ഇങ്ങനെ പറയുന്നു. എന്താ പറഞ്ഞത്? അവർ വാളിന്റെ വയറ്റിലാൽ വീഴുകയും അവരെ സകല ജാതികൾക്കും ബദ്ധനായി കൊണ്ടുപോകുകയും ജാതികളുടെ കാലം തികയുമോളം ജാതികൾ എരിശിലമിനെ ചവിട്ടിക്കളയും. Unless the times of the Gentiles is fulfilled, they shall trample the city of Jerusalem. Jerusalem പട്ടണം ജനതകളുടെ കാലം തികയുന്നതുവരെ അത് trampled ആയി മാറും. അപ്പോൾ യേശുക്രിസ്തു കൂടെ പറഞ്ഞു, there is a time of the Gentiles. ജനതകൾക്ക് ഒരു കാലഘട്ടം കൽപ്പിച്ചാക്കി. നമ്മൾ ആലോചിച്ചു, പഠിച്ചുകൊണ്ടിരുന്നു, ഇസ്രായേലിനെ ഔന്നത്യത്തിൽ നിർത്തിയിരിക്കുകയാണ്. അവരുടെ ഭ്രംശം ജനതകളുടെ അനുഗ്രഹത്തിലേക്ക് വരുവാൻ തുടങ്ങി. ജാതികൾക്ക് പ്രത്യേക ഒരു പരിഗണന കൊടുത്തുകൊണ്ട് അവരെ ദൈവം ഔന്നത്യത്തിലേക്ക് ഉയർത്തിയപ്പോൾ ഇസ്രായേലിനെ ദൈവം തിരസ്കരിച്ചു കളഞ്ഞു, അവരെ മാറ്റിയിട്ടു, അവർക്ക് അന്ധത പിടിച്ചു, അവരുടെ മശിഹയെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലേ? ഈ ജാതികളുടെ കാലം എപ്പോഴാണ് തുടങ്ങിയെന്ന് കഴിഞ്ഞ ആഴ്ച പഠിച്ചു. നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം എന്തായിരുന്നു? 4 വിധമായ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട വലിയ ഒരു ബിംബം. നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നമാണ് ആ ബിംബം. തങ്കം കണ്ടുള്ള തല, വെള്ളി കണ്ടുള്ള നെഞ്ചും കൈയും, താമ്രം കൊണ്ടുള്ള അര, ഇരുമ്പ് കണ്ടുള്ള കാല്, ഇരുമ്പും കളിമണ്ണും കൂടെ കയറുന്ന കാൽപാദം. ആ കാൽപാദത്തിൽ ഒരു കല്ല് വന്ന് അടിക്കുകയാണ്. കൈതൊടാത്തൊരു കല്ല് വന്ന് അടിച്ചിട്ട് വചനത്തിൽ വായിക്കുന്നു, ആ കല്ല് വളർന്ന് സർവഭൂമിയിലും നിറച്ചു. നോക്കുക, ജാതികളുടെ കാലം ആരംഭിച്ചു, നെബൂഖദ്നേസർ രാജാവിന്റെ കാലം തുടങ്ങി. നമ്മൾ ജെറമ്യാവ് 27 നിന്നും മറ്റും അത് പഠിച്ചു. ആ രാജാവിനെ പേർ ചൊല്ലി വിളിച്ച് ഇസ്രായേലിനെ ഔന്നത്യത്തിൽ നിന്ന് മാറ്റി ജാതികൾക്ക് അധികാരം കൊടുക്കുകയാണ്. അവരുടെ ഭരണം താഴോട്ട് നടന്നുകൊണ്ടിരുന്നു. നടന്ന് 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 അവസാനം വരുമ്പോൾ കൈതൊടാത്ത കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വരുന്നു, അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു മടങ്ങി വന്ന് ജാതിക ഭരണകൂടങ്ങളെ തകർത്തുകൊണ്ട് അവന്റെ രാജ്യം അവന് സ്ഥാപിക്കാൻ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് പഠിക്കുകയുണ്ടായി. ഒരിക്കൽ കൂടെ അവിടെ പഠിച്ച ചില വിഷയങ്ങളൊന്നുകൂടെ ചൂണ്ടിക്കാണിക്കട്ടെ. തങ്കം കൊണ്ടുള്ള തല, ബാബിലോൺ സാമ്രാജ്യം. വെള്ളി കൊണ്ടുള്ള മെഞ്ചു കയ്യും മേദ്യരുടെയും പാർശ്വയുടെയും സാമ്രാജ്യം. താമ്രം കൊണ്ടുള്ള അര, ബ്രാസ് കൊണ്ടുള്ള അര, ഗ്രീക്ക് സാമ്രാജ്യം. ഇരുമ്പ് കൊണ്ടുള്ള കാല്, റോമൻ സാമ്രാജ്യം. ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാൽപാദം. അന്ത്യകാലത്തിൽ പ്രത്യക്ഷപ്പെടുന്ന നവോത്ഥാനം പ്രാപിച്ച റോമൻ സാമ്രാജ്യം. നമ്മളത് പഠിക്കും, പഠിക്കാൻ പോവുകയാണ്. എന്നാൽ ഈ ബിംബത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു. നോക്കുക, തങ്കം കഴിഞ്ഞ് വെള്ളി വന്നു. ദാനിയേൽ മുഖാന്തരം ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, രാജാവേ അങ്ങാണ് തങ്കങ്ങളുടെ തല. അങ്ങക്ക് ശേഷം അതിനെക്കാട്ടിൽ താഴ്ചയുള്ളതായ, അല്പം കൂടെ ഇൻഫീരിയറായ മറ്റൊരു ഭരണകൂടം വരും. നോക്കിയേ, തങ്കം കഴിഞ്ഞു വെള്ളി വരികയാണ്. ആ ലോഹം തന്നെ അല്പം കൂടെ ഇൻഫീരിയറായി. അത് കഴിയുമ്പോൾ താമ്രം വരികയാണ്, കുറച്ചുകൂടെ ഇൻഫീരിയറായി. അത് കഴിഞ്ഞപ്പോൾ ഇരുമ്പ് വരികയാണ്, അല്പം കൂടെ ഇൻഫീരിയറായി. അത് കഴിഞ്ഞപ്പോൾ ഇരുമ്പും കളിമണ്ണും കൂടെ വരികയാണ്. നമ്മളതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയും അതിൻ്റെ ശക്തിയും നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, എത്ര മനോഹരമായ പഠനമാണ്. നോക്കുക, ആ ഭരണകൂടത്തിലുള്ള ഓട്ടോക്രാറ്റിക് റൂള് തുടങ്ങി, അതായത് രാജാവിൻ്റെ ഭരണം തുടങ്ങി, സർവാധിപത്യത്തിൻ്റെ ഭരണം തുടങ്ങി, ജനാധിപത്യം വരെയുള്ള ഭരണകൂടം ചൂണ്ടിക്കാണിച്ചു. തങ്കം കൊണ്ടുള്ള തല, അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വളരെ കൂടുതലാണ്. എന്നാൽ താഴോട്ട് വരുന്നതോറും ആ സ്പെസിഫിക് ഗ്രാവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാബിലോൺ സാമ്രാജ്യം നമ്മൾ പഠിക്കുകയുണ്ടായി. ആ സാമ്രാജ്യം ഓട്ടോക്രാറ്റിക് റൂളായിരുന്നു. എന്ന് പറഞ്ഞാൽ സ്വച്ഛാധിപതിയുടെ ഭരണം. രാജാവ് പറയുന്നത് വാക്കായിരുന്നു. അത് അവിടെ ഒന്ന് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് ഇന്ന് ഇരുമ്പും കളിമണ്ണും കൂടെ ചേർന്ന ഒരു ഭരണകൂടമായി. നോക്കുക, അതിൻ്റെ മഹത്വം വിലയും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേസമയം നമ്മൾ അപ്പുറത്തോട്ട് ശ്രദ്ധിച്ചാൽ അതിൻ്റെ ടെനാസിറ്റി, ഉറപ്പ്, കടുപ്പം, തങ്കത്തെക്കാട്ടിൽ കടുപ്പമുണ്ട് വെള്ളിക്ക്, വെള്ളിയെക്കാട്ടിൽ കടുപ്പമുണ്ട് താമ്രത്തിന്, താമ്രത്താൽ കടുപ്പമുണ്ട് ഇരുമ്പിന്. നോക്കുക, അതിൻ്റെ കടുപ്പം കൂടി വരികയാണ്. റോമൻ സാമ്രാജ്യമൊക്കെ ഭരിക്കുമ്പോൾ അയൺ ഫിസ്റ്റാണ്, ഇരുമ്പ് മുഷ്ടി കൊണ്ടാണ് ഭരണം. എന്നാൽ അന്ത്യകാലത്തിൽ വന്നപ്പോൾ ആ ശക്തി ഉണ്ടെങ്കിലും കളിമണ്ണും കൂടെ ചേർന്നിരിക്കുകയാണ്. ഇന്നത്തെ ലോകത്തിൽ കാണുന്ന ഭരണകൂടം, നമ്മൾ ആ ചിത്രം കണ്ടല്ലോ, ആ ബിംബം. ആ ബിംബത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ലോക ജാതിക ഭരണത്തിൻ്റെ അടിത്തറ അതിൻ്റെ ഫൗണ്ടേഷൻ ഉറപ്പുള്ളതല്ല എന്ന് കാണിക്കുന്നു. നമ്മൾ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചേ, താഴെ വന്നപ്പോൾ ഇരുമ്പും കളിമണ്ണും കൂടെ, അത് നേരെ റിവേഴ്സ് ഓർഡറിലായിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ അത് സുരക്ഷിതമായി നിന്നേനെ. ഇത് ദൈവം ഒരു സത്യം പഠിപ്പിക്കുന്നു, ജാതികളുടെ ഭരണം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഓൺ എ സോളിഡ് ഫൗണ്ടേഷൻ, അതേത് സന്ദർഭത്തിലും തകർന്നു പോകാം. നമ്മളെ അത് പഠിപ്പിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരികയാണ്. ഈ കാഴ്ച നെബുക്കദ്നേസർ രാജാവ് കണ്ടു. നെബുക്കദ്നേസർ രാജാവിന്റെ ഭരണശേഷം ബാബിലോണിൽ ബെൽസസ് രാജാവ് ഭരണത്തിൽ വന്നു. ബെൽസസ് രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ബിംബത്തിന്റെ സ്വപ്നം നെബുക്കദ്നേസർ കണ്ട് ഏകദേശം 50 വർഷം കഴിയും. 50 വർഷം കഴിഞ്ഞപ്പോൾ ദാനിയേല് 60 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, 60-70 വയസ്സായിട്ടുണ്ട്. ദാനിയേല് വൃദ്ധനായി മാറിക്കഴിഞ്ഞപ്പോൾ ദൈവം ദാനിയേലിന് മറ്റൊരു കാഴ്ചപ്പാട് കൊടുത്തു. അതാണ് ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. നമുക്ക് ഇന്ന് ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് അതുകൂടെ ചേർത്ത് പഠിക്കാം. അല്പം കൂടെ ഡീറ്റെയിൽ നമുക്ക് ആ ഭാഗത്ത് കിട്ടുകയാണ്. എന്താ കാണുന്നത്? ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം നമ്മൾ ഓർത്തു. നെബുക്കദ്നേസർ രാജാവ് ലോക ഭരണകൂടങ്ങളെ കണ്ട ശേഷം ഏകദേശം 50 വർഷം കഴിഞ്ഞപ്പോൾ ദാനിയേലിന് ദൈവം വെളിപ്പാട് കൊടുക്കുകയാണ്. ദാനിയേലിന് വെളിപ്പാട് കൊടുത്തപ്പോൾ ആ 7-ാം അധ്യായം നമ്മൾ വായിച്ചാൽ നോക്കിയേ, ഇവിടെ നമ്മൾ ചിന്തിച്ചു 4 ലോഹങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത്. രാജാവ് കണ്ടത് ആ ബിംബത്തിന്റെ ശ്രേഷ്ഠതയും മഹത്വമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എക്സലന്റ് നമ്മൾ പഠിച്ചില്ലേ, പല പല വാക്കുകൾ കൊണ്ട് ആ ബിംബത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ട് 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയുണ്ടായി. 2-ാം അധ്യായത്തില് അതിൻ്റെ വലുപ്പം, അതിൻ്റെ മഹത്വം, ഇങ്ങനെ അതിൻ്റെ ശോഭ, ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നതായിട്ട് നാം കാണുകയുണ്ടായി. എന്നാൽ ദൈവം ദാനിയേലിനെ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ഈ സാമ്രാജ്യങ്ങളെ വേറൊരു വിധത്തിലാണ് കാണിച്ചു കൊടുത്ത്. 4 ഘോരമൃഗങ്ങളാണ് നോക്കുക. ഈ 4 സാമ്രാജ്യങ്ങളെ തന്നെ ദാനിയേലിന് ഏകദേശം 50 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം കൊടുത്ത കാഴ്ചപ്പാട് സെയിം തിങ് ആണ്, സെയിം ഭരണകൂടമാണ്. ഈ ഭരണകൂടത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കൊടുക്കുന്നത് ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ നോക്കിയാട്ടെ. ഒരു വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം, ഒന്നുകൊണ്ട് വായിക്കാം, ഓഫ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ആ ഭാഗത്തിലേക്ക് വരാം. ഒരു ബാക്ക്ഗ്രൗണ്ട്, അതായത് വളരെ ബേസിക്കായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് അവിടോട്ട് വരാം. 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ബാബേൽ രാജാവായ ബെൽസസറിന്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവന് കിടക്കയിൽ വെച്ച് ദർശനമുണ്ടായി. അവൻ സ്വപ്നം എഴുതി കാര്യത്തിന്റെ സാധനം വിവരിച്ചു. ദാനിയേൽ വിവരിച്ചു പറഞ്ഞെന്നാൽ, ഞാൻ രാത്രി എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിന്റെ 4 കാറ്റ് മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ച 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. പിന്നെ 4-7 വരെ വായിച്ചാൽ 1-ാമത്തേത് ഇങ്ങനെ ഇരിക്കുന്നു, 5-ാം വാക്യത്തിൽ 2-ാമത്തേത് ഇങ്ങനെ ഇരിക്കുന്നു, 6-ാം വാക്യത്തിൽ പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശ്യം, 7-ാം വാക്യത്തിൽ പിന്നെയും ഘോരവും ഭയങ്കരമായ മൃഗം. എന്താണ് ഈ 4 മൃഗങ്ങൾ? 17-ാം വാക്യം നോക്കിക്കട്ടെ. 17-ാം വാക്യം, ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു. നെബുക്കദ്നേസർ രാജാവിനെ ആ 4 ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ബിംബത്തിലൂടെ ലോകത്തിൽ ഉണ്ടാകുവാനിരിക്കുന്ന സാമ്രാജ്യങ്ങളെ കാണിച്ചു കൊടുത്തപ്പോൾ ദൈവത്തിന്റെ പ്രിയപുരുഷനായ ദാനിയേലിനെ ദൈവം വെളിപ്പെടുത്തി ഘോരവും ഭയങ്കരമായ 4 മൃഗങ്ങളിൽ കൂടെ ആ 4 സാമ്രാജ്യങ്ങളെ വരച്ചു കാണിച്ചു. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒന്ന് കണ്ടത്, ഈ മഹത്വമുള്ളമായ ബിംബം കണ്ടത് നെബുക്കദ്നേസർ രാജാവാണ്, ഒരു ജാതീയ രാജാവാണ്. അത് വിവരിച്ചു പറഞ്ഞത് ദാനിയേലാണ്. 7-ാം അധ്യായത്തിൽ ഈ ലോകരാജ്യങ്ങളെ കുറിച്ചുള്ള ദർശനം കിട്ടുന്നത് ഒരു ദൈവത്തിന്റെ ദാസനായ ദാനിയേലിനാണ്. അത് വിവരിച്ചു കൊടുക്കുന്നത് ദൈവത്തിന്റെ ദൂതൻ ഗബ്രിയേലാണ്. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ 2 വിധത്തിലുള്ള കാഴ്ചപ്പാട് കൊടുത്തത്? ഇന്ന് നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഒരു പ്രാകൃത മനുഷ്യൻ, അതായത് പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ മാൻ, രക്ഷിക്കപ്പെടാത്തവൻ ലോകത്തെ കാണുന്ന പോലെ അല്ല ഒരു ദൈവദാസൻ ലോകത്തെ കാണുന്നത്. രക്ഷിക്കപ്പെടാത്ത ഒരുത്തൻ 2-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ ആ ബിംബത്തെ കുറിച്ച് കണ്ടപ്പോൾ 2:31 നമ്മൾ ഇങ്ങനെ വായിച്ചു. രാജാവ് കണ്ട ദർശനം വലിയ ബിംബം, വലിപ്പമേറിയത്, വിശേഷ ശോഭയുള്ളത്, ഭയങ്കരമായത്. നോക്കുക, ഗ്രേറ്റ്, ബ്രൈറ്റ്, എക്സലന്റ്, ടെറബിൾ. ഒരു നാച്ചുറൽ മാൻ, രക്ഷിക്കപ്പെടാത്തൊരുത്തം നോക്കിയപ്പോൾ ലോക സാമ്രാജ്യങ്ങൾ വളരെ പുകഴാനുണ്ട്. ഒരു ദൈവത്തിൻ്റെ ദാസൻ നോക്കിയപ്പോൾ അവിടെ പുകഴുവാനൊന്നുമില്ല, ഭയപ്പെടുവാനുള്ളതേ ഉള്ളൂ. കടിച്ചു കീറുന്ന ഘോരമായ മൃഗങ്ങളെ പോലെയാണ് ലോക സാമ്രാജ്യങ്ങളെന്ന് ദൈവത്തിൻ്റെ ദാസന് മനസ്സിലായി. സത്യമല്ലേ? ഒരു ലോക മനുഷ്യൻ, നാച്ചുറൽ മാൻ, രക്ഷിക്കപ്പെടാത്തവൻ ലോകത്തിലൊക്കെ വീമ്പ് പുലർത്തുമ്പോൾ, ഇന്നത്തെ ഇലക്ഷൻ വരുമ്പോൾ കാണാമല്ലേ, ഓരോരുത്തരും അവരുടെ മഹത്വം വിളിച്ചു പറയുകയാണ്, അവരതിൽ പുകഴുന്നു. യെസ്, എത്ര സത്യമാണെന്ന് നോക്കിയേ. ഒരു നാച്ചുറൽ മാൻ, രക്ഷിക്കപ്പെടാത്ത ഒരുത്തൻ ലോക സാമ്രാജ്യങ്ങളെ നോക്കി അവൻ ഒരുപാട് പുകഴുമ്പോൾ, ഒരു ദൈവത്തിൻ്റെ ദാസന് അതിൻ്റെ ബാഹ്യമായ ചിത്രമല്ല ആന്തരിക ചിത്രം ദൈവം വെളിപ്പെടുത്തുകയാണ്. നെബുക്കദ്നേസർ രാജാവിന് ബാഹ്യമായ ചിത്രം കിട്ടി, എന്നാൽ ദാനിയേലിനെ ദൈവം കാണിക്കുമ്പോൾ ആന്തരിക ചിത്രം കൊടുത്തു. ഇവയെല്ലാം കടിച്ചു കീറുന്ന ഘോരമൃഗങ്ങളാണ്. നോക്കിയേ, ഒന്നാമത് കണ്ടത് സിംഹമാണ്, രണ്ടാമത് കരടിയാണ്, മൂന്നാമത്തെ പുള്ളിപ്പുലിയാണ്, നാലാമത്തേത് അത് വിവരിക്കാൻ കഴിയാത്ത ഘോരമായ മൃഗമാണ്. ഇതെല്ലാം കാർണിവറസ്, മാംസബുക്കുകളായി കടിച്ചു കീറുന്ന മൃഗങ്ങളാണ്. ലോകത്തിന്റെ ചരിത്രം ഇതാണ്. ഈ മൃഗങ്ങളെല്ലാം സംതൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്നു, കടിച്ചു കീറുന്നു അതിൻ്റെ തൃപ്തിക്ക് വേണ്ടി, അല്ലാതെ അതിന് യാതൊരു ചിന്തയുമില്ലേ. ലോകത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടികളും ലോകത്തിൽ കാണുന്ന രാജ്യങ്ങളും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. അമേരിക്കക്കാരനാണെങ്കിലും കൊള്ളാം, റഷ്യക്കാരനാണെങ്കിലും കൊള്ളാം, അവൻ്റെ തൃപ്തി കടിച്ചു കീറുന്ന മൃഗത്തെ പോലെ അന്യോന്യം കൊല്ലുക. മനുഷ്യ ചരിത്രം അതല്ലേ? ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തത് എത്ര മനോഹരമായിട്ടാണ് നോക്കുക. ഇന്ന് സന്ധ്യയിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുക ഈ ഏഴാം അധ്യായത്തിൽ ദൈവം കാണിച്ചു കൊടുത്ത കാഴ്ചപ്പാട് എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ലോകം എത്ര പുകഴ്ത്തിയാലും സ്വർഗത്തിലെ ദൈവം കണ്ട കാഴ്ചപ്പാട് അതിൻ്റെ ആന്തരിക കാഴ്ചപ്പാടാണ്. യാതൊരു ആത്മീക ചിന്തയില്ലാത്ത കടിച്ചു കീറുന്ന മൃഗങ്ങളെ പോലെ സംതൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്ന, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരു കൂട്ടം മൃഗങ്ങളെ പോലെയുള്ള സാമ്രാജ്യങ്ങൾ. ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, അന്ത്യകാലത്ത് പ്രത്യക്ഷപ്പെടുന്ന ആ സാമ്രാജ്യം, അന്തിക്രിസ്തുവിന്റെ സാമ്രാജ്യത്തെ കുറിച്ച് പറയുമ്പോഴും വെളിപ്പാട് പുസ്തകം 13:1 വായിക്കുന്നു, 10 കൊമ്പുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. അന്തിക്രിസ്തുവിന് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പേര് മൃഗവും കള്ളപ്രവാചകനും, മൃഗമെന്നാണ്, കാരണം അവന്റെ നേച്ചറിനെ അത് കാണിക്കുന്നു. എന്നാൽ ഇവിടെ ഏഴാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാം. എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വേദഭാഗം എന്താണെന്നറിയാമോ? 7-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. ദാനിയേൽ വിവരിച്ചു പറഞ്ഞെന്നാൽ, ഞാൻ രാത്രിയിലെ ദർശനത്തിൽ ആകാശത്തിന്റെ 4 കാറ്റ് മഹാസമുദ്രത്തിന്റെ നേരെ അടിക്കുന്ന കണ്ടു. പ്രൊവിഡൻഷ്യൽ ഏജൻസീസ് ഓഫ് ഗോഡ്. അപ്പോൾ തമ്മിൽ ഭേദിച്ച 4 മൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. ദൈവം കാറ്റിനെ അടിപ്പിച്ചപ്പോൾ സമുദ്രത്തിൽ നിന്ന് മൃഗങ്ങൾ ഒന്നിന്റെ പിറകെ ഒന്ന് കയറി വരുന്നു. ഈ കാറ്റ് ആരാണ് അടിപ്പിച്ചത്? കാറ്റടിപ്പിച്ചത് ദൈവമാണ്. ആമോസിന്റെ പുസ്തകം 4:13 ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അവൻ കാറ്റിനെ സൃഷ്ടിക്കുന്നു, കാറ്റിനെ സൃഷ്ടിക്കുന്നു. ഇസ്രായേൽ ലോകത്തിൽ ചിതറിക്കിടന്നപ്പോൾ, അസ്ഥികളോട് ബന്ധമിട്ട് ഉണങ്ങി ലോകത്തിൽ ചിതറിക്കിടന്നപ്പോൾ, എസക്കിയേൽ 37:9 നോക്കിയാട്ടെ, എസക്കിയേൽ 37:9 ഈ അസ്ഥികൾ ജീവിക്കുവാൻ ഉതകുന്ന വിധത്തിൽ, അതായത് ഇസ്രായേൽ വീണ്ടും ജീവിച്ചു വരണം, ദൈവം എന്താ ചെയ്തത്? 37:9 അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക, മനുഷ്യപുത്ര നീ പ്രവചിച്ച് കാറ്റിനോട് പറയുക, ശ്വാസമേ ഈ 4 കാറ്റുകളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. ദൈവമക്കൾക്ക് ഇത് മനസ്സിലാകുകയുള്ളൂ. നിഹിതന്മാർ, ദ സ്ലെയിൻ വൺസ്, ലോകത്തിൽ 2000 വർഷമായി കൊല്ലപ്പെട്ട് കിടക്കുന്ന ഇസ്രായേൽ, ചിതറിക്കിടക്കുന്ന ഇസ്രായേൽ, അവർ വീണ്ടും ജീവിച്ചൊരു രാഷ്ട്രമായി മാറണം. ദൈവം പറഞ്ഞു, കാറ്റുകളോട് പറഞ്ഞു, അടിക്കുക. ദാറ്റ് വാസ് ദ പ്രൊവിഡൻഷ്യൽ ഏജൻസീസ് ഓഫ് ഗോഡ്. ദാറ്റ് വാസ് ദ പ്രൊവിഡൻഷ്യൽ ഏജൻസീസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പ്രവർത്തനമാണ് ആ കാറ്റടിപ്പിച്ചത്. 1-2 ലോകമഹായുദ്ധങ്ങൾ കൊടുങ്കാറ്റടിക്കുന്ന പോലെ അടിച്ചു, അതിന്റെ ഫലമായി അസ്ഥി അസ്ഥിയോട് വന്ന് ചേർന്നു. SK 37 അസ്ഥി അസ്ഥിയോട് വന്ന് ചേർന്നു, അതിന് തൊക്കും മാംസവും പിടിച്ചു, അത് എഴുന്നേറ്റ് നിന്നു. ലോകത്തിൽ നോക്കുമ്പോൾ ഒരു ഇസ്രായേൽ രാഷ്ട്രമുണ്ടായി, ശരിയാണ്, 2000 വർഷം രാജ്യമില്ലാതെ കിടന്ന ഇസ്രായേലിന് ഒരു രാജ്യമുണ്ടായി. എന്നാൽ ദൈവം ഒരു രഹസ്യം ദൈവജനത്തിന് മനസ്സിലാക്കി തരുന്നു, ഈ ഇസ്രായേൽ രാജ്യം ഉടലെടുത്തത് സ്വർഗത്തിലെ ദൈവം കാറ്റടിപ്പിച്ചുകൊണ്ടാണ്. വീണ്ടും ദാനിയേലിൽ നമ്മൾ വായിച്ചതാണ്, എന്താണ് വായിച്ചത്? മഹാസമുദ്രത്തിന് നേരെ കാറ്റടിപ്പിക്കുന്ന കണ്ടു. ഏതാണ് ഈ മഹാസമുദ്രം? ഏത് സമുദ്രമാണെന്ന് പേര് പറഞ്ഞിട്ടില്ലേ? നമുക്ക് നോക്കാം, ഏതാണ് ഈ മഹാസമുദ്രം? മഹാസമുദ്രം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് മെഡിറ്ററേനിയൻ കടലാണ്. നമുക്കത് മനസ്സിലാക്കാൻ ഇസ്രായേലിന് കൂടുതൽ അതിരുകളെ കുറിച്ചാണെന്ന് ചൂണ്ടിക്കാണിക്കാം. സംഖ്യാപുസ്തകം 34 അധ്യായം എടുത്താട്ടെ. നമ്പേഴ്സ് ചാപ്റ്റർ 34, സംഖ്യാപുസ്തകം 34. പ്രവചന പഠനത്തിൽ ഈ ഭാഗം അതിപ്രധാനമാണ്, അതുകൊണ്ട് ആ ഭാഗം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്പേഴ്സ് ചാപ്റ്റർ 34, 34 അധ്യായം ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന അതിരുകളെ കുറിച്ച് പറയുന്നു. അതിൻ്റെ 34 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൻ്റെ അവസാനം, ദേശത്തിൻ്റെ അതിർ ഇങ്ങനെ ആയിരിക്കണം, തെക്കേ ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് 3 വാക്യം തുടങ്ങി. 6 വാക്യം, പടിഞ്ഞാറോ മഹാസമുദ്രമായിരിക്കണം. 7 വാക്യം, വടക്കോ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു. 10 വാക്യത്തിൽ കിഴക്കോ. 4 ദിക്കുകളുടെ അതിർ പറയുന്നു. പറഞ്ഞപ്പോൾ 6 വാക്യത്തിൽ പടിഞ്ഞാറോ മഹാസമുദ്രം അതിരായിരിക്കണം. ഇസ്രായേലിന്റെ മാപ്പ് എടുത്ത് നോക്കിയേ, നോക്ക് ഈ ചിത്രത്തിൽ കാണാം. പടിഞ്ഞാറ് ഭാഗം, വെസ്റ്റേൺ സൈഡ്, ദ വെസ്റ്റേൺ സൈഡ് ഓഫ് ഇസ്രായേൽ ഈസ് ദ മെഡിറ്ററേനിയൻ സീ. ദൈവത്തിന്റെ വചനത്തിൽ എടുത്തു പറഞ്ഞു ആ പടിഞ്ഞാറ് ഭാഗം അതിര്. നമ്പേഴ്സ് സംഖ്യാപുസ്തകം 34 ആദ്യത്തെ 10 വാക്യങ്ങൾ പഠിച്ചാൽ ഈ 4 അതിരുകളും ദൈവോട് പറയുന്നുണ്ട്. അതിന്റെ പടിഞ്ഞാറ് ഭാഗം, വെസ്റ്റേൺ സൈഡ്, മഹാസമുദ്രം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ മഹാസമുദ്രം എന്ന് പറഞ്ഞിരിക്കുന്നത് മെഡിറ്ററേനിയൻ കടലാണ്. എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഈ മെഡിറ്ററേനിയൻ കടലിന്റെ എവിടെയാണ് ദൈവം കാറ്റടിപ്പിച്ചത്? ശ്രദ്ധിച്ചാട്ടെ, മെഡിറ്ററേനിയൻ കടലിന്റെ എവിടെയാണ് ദൈവം കാറ്റടിപ്പിച്ചത്? കാറ്റടിപ്പിച്ചപ്പോൾ അപ്പോൾ തമ്മിൽ ഭേദിച്ച മൃഗങ്ങൾ ഒന്നിന്റെ പിറകെ ഒന്ന് കയറി വരുന്നു. ദൈവം എന്തിനാ മെഡിറ്ററേനിയൻ കടലിന്റെ അവിടെ കാറ്റടിപ്പിച്ചത്? പ്രവചനപരമായി അതിപ്രധാനമായിരിക്കുന്നു മെഡിറ്ററേനിയൻ കടൽ പ്രദേശം. ഈ 4 സാമ്രാജ്യങ്ങളും എഴുന്നേറ്റത് മെഡിറ്ററേനിയൻ പ്രദേശത്ത് നിന്നാണ്. ഞാൻ ആ ഭാഗത്തിലേക്ക് വരാം. ഇനിയും അന്ത്യകാലത്തും മെഡിറ്ററേനിയൻ പ്രദേശമുണ്ടല്ലോ, അത് സങ്കീർണമായി ചലനാത്മകമായി മാറും. വെളിപ്പാട് 13 വരുമ്പോൾ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു മൃഗം. മിഡിൽ ഈസ്റ്റ് കൺട്രികൾ, മെഡിറ്ററേനിയൻ പ്രദേശത്തുള്ള രാഷ്ട്രങ്ങൾ ബൈബിൾ പ്രവചനത്തോളം ബന്ധത്തിൽ അതിപ്രധാനം. അമേരിക്ക അല്ലേ ഈ ഭൗമികമായ വലിയ ഔന്നത്യത്തിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങളല്ല കേന്ദ്രമായി പ്രവചനത്തിൽ നിൽക്കുന്നത്, മെഡിറ്ററേനിയൻ കടലിനുള്ള ബന്ധത്തിലാണ്. നമുക്ക് നോക്കാം, ദാനിയേൽ കണ്ട 1 മൃഗത്തെ കുറിച്ച് നോക്കാം. ഈ 4 മൃഗങ്ങൾ നോക്കുക, ദൈവം ഈ സമുദ്രത്തിൽ കാറ്റടിപ്പിച്ചപ്പോൾ എഴുന്നേറ്റ് വരികയാണ്. നമുക്ക് ഓരോന്നിനെ കുറിച്ച് അല്പമൊന്ന് ചിന്തിച്ചു പോകാം. 1, 7 അധ്യായത്തിന്റെ ദാനിയേൽ 7 4 വാക്യം, 1 സിംഹത്തോട് സദൃശവും കഴുകൻ ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ചിറക് പറിഞ്ഞുപോയി, അത് നിലത്ത് നിന്ന് പൊങ്ങി മനുഷ്യനെ പോലെ നിവർന്നു നിന്നു, അതിന് മനുഷ്യഹൃദയവും കൊടുത്തു. ആ പടം നോക്കിയേ, 1 സിംഹമാണ്, പക്ഷെ അതിന്റെ ചിറകുണ്ട്. എന്തിന്റെ ചിറകാണ്? കഴുകന്റെ ചിറക്. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ചിറക് പറഞ്ഞു പോയിട്ട് മനുഷ്യഹൃദയം കൊടുത്തിട്ട് ആ സിംഹം എഴുന്നേറ്റ് നിൽക്കുക. അധികം വിശദീകരിക്കാതെ ഞാൻ പറയട്ടെ, ആ ലോഹം നോക്കിയേ, ലോഹങ്ങളിൽ ഔന്നത്യത്തിൽ നിൽക്കുന്നു തങ്കം, മൃഗങ്ങളിൽ ഔന്നത്യത്തിൽ നിൽക്കുന്നു സിംഹം. സിംഹത്തിന് ചിറകൂടെയുണ്ട്, അതിന്റെ പ്രതാപം. കഴുകന്റെ ചിറക് വചനത്തിൽ സൈന്യത്തിന്റെ ശിഖരഗമനത്തെ കാണിക്കുന്നു. കഴുകന്റെ ചിറക് സിംഹം അഹങ്കാരത്തെയും പ്രതാപത്തെയും കാണിക്കുന്നു. നെബുക്കദ്നേസർ രാജാവിന്റെ ഭരണമാണ്. ദാനിയേൽ പുസ്തകം വായിച്ചാൽ താൻ അഹങ്കരിച്ചു. ദൈവം എന്ത് ചെയ്തു? 4 30 വാക്യം നോക്കി, ആ ചിറക് പറഞ്ഞു പോകുവാൻ ഇടയാക്കി, ഒരു മനുഷ്യനെ പോലെ സിംഹം പൊങ്ങി നിന്നു. ദാനിയേൽ 4:30 തുടങ്ങി വായിക്കണം, 30 വാക്യമെങ്കിലും വായിക്കാം. ഇത് ഞാൻ എന്റെ ധനമാഹാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബിലോൺ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു. അവൻ അഹങ്കരിച്ചിട്ട് എന്റെ പ്രതാപത്തിനായി ഞാൻ പണിതല്ലയോ എന്ന് പറഞ്ഞു ലാവുകയാണ്. ദൈവം ആ ചിറക് പറിച്ചു കളഞ്ഞു. അത്രയും ഔന്നത്യത്തിൽ തന്ന രാജാവിനെ ആ അധ്യായം താഴോട്ട് വായിച്ചാൽ അവൻ മൃഗങ്ങളോടൊത്ത് പുല്ല് തിന്നുന്ന മനുഷ്യനായി മാറി. ചിന്തിച്ചു നോക്കിയേ, ദാനിയേൽ 4:31 താഴോട്ട് വായിച്ചാൽ മൃഗത്തോടൊത്ത് പാർത്തുകൊണ്ട് ശരീരത്തിൽ രോമങ്ങൾ വളർന്ന് നഖമൊക്കെ വളർന്ന് മൃഗത്തെ പോലെ വളർന്നിട്ട് കാള പുല്ല് തിന്നുന്ന പോലെ നെബുക്കദ്നേസർ രാജാവ് പുല്ല് തിന്നുകയാണ്. സിംഹത്തിന്റെ പ്രതാപം, കഴുകന്റെ ചിറക്, ചിറകുകൾ പറഞ്ഞുപോയി, മനുഷ്യനെ പോലെ ആ മൃഗം എഴുന്നേറ്റ് നിന്നു, അതിന്റെ പ്രതാപം പോയി. നെബുക്കദ്നേസർ രാജാവിന് സംഭവിച്ചത് ഏഴാം അധ്യായത്തിൽ കാണിക്കുന്നു. രണ്ടാമത്തെ മൃഗം, ഏഴാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം, രണ്ടാമത് നമ്മൾ ഈ ബിംബത്തിൽ കണ്ടു. രണ്ടാമത് മേദ്യപാർശയുടെ ഭരണമാണ്. എന്നാൽ ഇവിടെ തന്ന വെളിപ്പാട് നോക്കാം, അഞ്ചാം വാക്യം. രണ്ടാമത്തേത് കരടിയോട് സദൃശമായ മറ്റൊരു മൃഗത്തെ കണ്ടു. അത് ഒരു പാർശ്വമുയർത്തിയും, അതിന്റെ ഒരു പാർശ്വമുയർന്നിരിക്കുക, വായിൽ പല്ലിന്റെ ഇടയിൽ മൂന്ന് വാരിയൽ കടിച്ചു പിടിച്ചുകൊണ്ട് നിന്നു. അവൻ അതിനോട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു. രണ്ട് കൈകൾ മേദ്യരും പാർശ്വരും. ആ കരടി രണ്ട് തോളുകളെ കുറിച്ച് പറയുമ്പോൾ ഒരു തോള് അല്പം ഉയർന്നിരിക്കുകയാണ്. മേദ്യരും പാർശ്വരും കൂടെ ചേർന്ന് ഭരണം നടത്തി. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചു, പാർശ്വർ എന്ന് പറഞ്ഞാൽ ആധുനിക ഇറാൻ, മേദ്യരെന്ന് പറഞ്ഞാൽ ഇറാഖിന്റെ വടക്കേ ഭാഗത്തുള്ള കുർദുകൾ, അത് ഇറാന്റെ അടുത്ത് കിടക്കുന്നു. അപ്പോൾ കുർദുകളും ഈ പേർഷ്യക്കാർ ഇറാനികളും കൂടെ ചേർന്നിട്ട് ബാബിലോൺ സാമ്രാജ്യത്തെ പിടിച്ചെടുക്കുമ്പോൾ നോക്കുക, പേർഷ്യൻസ് ആയിരുന്നു മേദ്യരെക്കാട്ടിൽ ഔന്നിത്യമുള്ളത്. അതുകൊണ്ട് ദൈവം വെളിപ്പെടുത്തി അതിന്റെ ഒരു തോള് കരടിയുടെ പൊങ്ങിയിരിക്കുന്നു. അതിന്റെ വായിൽ മൂന്ന് വാരിയൽ ഉണ്ടായിരുന്നു. അന്നറിയപ്പെട്ട മൂന്ന് പ്രധാന ഭാഗങ്ങൾ, ബാബിലോൺ, ലിബിയ, ഈജിപ്റ്റ്, മൂന്ന് ഭാഗങ്ങൾ അവർ പിടിച്ചെടുത്തു. ബാബിലോൺ, ലിബിയ, ഈജിപ്റ്റ്, നോക്ക, ഈ മൂന്ന് ഭാഗങ്ങൾ അവർ പിടിച്ചെടുത്തപ്പോൾ ദൈവമോട് വെളിപ്പെടുത്തി അതിന്റെ വായിൽ മൂന്ന് വാരിയലുണ്ടായിരുന്നു. ആ ചിത്രത്തിൽ തന്നെ ഒന്നുകൂടി ഇത് വെളിപ്പെടുത്തുന്നുണ്ട്. നോക്കിയേ, എട്ടാം അധ്യായത്തിന്റെ കുറച്ചുകൂടി വെളിപ്പാട്, എട്ടാം അധ്യായത്തിന്റെ മൂന്നും നാലും വാക്യം, എട്ടിന്റെ മൂന്നും നാലും വാക്യം. ഞാൻ തലമൊക്കിയപ്പോൾ രണ്ട് കൊമ്പുള്ള ഒരാട്ടുകൂറ്റൻ നദീതീരത്ത് നിൽക്കുന്നുണ്ട്. ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു, ഒന്ന് മറ്റതിനേക്കാൾ അധികം നീണ്ടതും അധികം നീണ്ടത് ഒടുക്കം മുളച്ചൊന്നതുമായിരുന്നു. ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്ന ഞാൻ കണ്ടു. ഒരു മൃഗത്തിനും അതിനു മുമ്പ് നിൽപ്പാൻ കഴിഞ്ഞില്ലേ. അതിൻ്റെ കഴിഞ്ഞ് രക്ഷിക്കുന്നവനായും ആരുമില്ലായിരുന്നു. നോക്ക, രണ്ട് കൊമ്പുള്ള ആട്ടുകൊറ്റൻ ഒരു കൊമ്പ് കുറച്ചുകൂടെ നീണ്ടിരുന്നു. കരടിയുടെ കാഴ്ചയിൽ നമ്മൾ കണ്ടു ഒരു തോൾ അല്പം കിളന്നിരുന്നു. നമ്മൾ കാണുന്ന ആട്ടുകൊറ്റൻ മൂന്ന് ഭാഗത്തോട്ട് ഇടിച്ചു. ബാബിലോൺ, ലിബിയ, ഈജിപ്റ്റ്, മൂന്ന് വാരിയല് കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ ആട്ടുകൊറ്റൻ മൂന്ന് പ്രദേശത്തോട്ട് ഇടിച്ചു. മൂന്ന് പ്രതലങ്ങൾ അവർ പിടിച്ച് എടുത്തു, കൈയൊക്കൊണ്ട് ഭരണം നടത്തി. അവരുടെ മുന്നിൽ ആർക്കും നിൽപ്പാൻ കഴിഞ്ഞില്ലേ. രണ്ടാമത് വന്ന ഭരണകൂടം മേദ്യരും പാർശ്വരുടെയും ഭരണകൂടം. മൂന്നാമത്തെ ഭരണകൂടം നമുക്ക് നോക്കാം, ഏഴാം അധ്യായത്തിന്റെ ആറാം വാക്യം. പിന്നെ, അതായത് സിംഹം കഴിഞ്ഞു, കരടി കഴിഞ്ഞു, മൂന്നാമത്തേത് ആറാം വാക്യം. പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശമായ മറ്റൊന്നിനെ കണ്ടു. അതിന്റെ മുതുകത്ത് പക്ഷിയുടെ നാല് ചിറകുണ്ടായിരുന്നു. മൃഗത്തിന് നാല് തലയും ഉണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു. പുള്ളിപ്പുലി, മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും വേഗത കൂടിയ മൃഗം പുള്ളിപ്പുലിയാണ്. മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും വേഗത കൂടിയ പുള്ളിപ്പുലി. അലക്സാണ്ടർ സാമ്രാജ്യം കൈവശപ്പെടുത്തിയത് അതിശീഘ്രമായിരുന്നു. മാസിഡോണിയൻ രാജാവായ ഫിലിപ്പിന്റെ പുത്രനായി ജനിക്കുമ്പോൾ ഗ്രീസ് വളരെ ചെറിയൊരു രാജ്യമായിരുന്നു. അലക്സാണ്ടർ ഒരു സൈന്യാധിപനായി ചക്രവർത്തിയായി മാറി അതിശീഘ്രം 33 വയസ്സുകൊണ്ട് ലോകം മുഴുവൻ പിടിച്ചെടുത്തു. ആ പുള്ളിപ്പുലിയുടെ ചിത്രം, അതിൻ്റെ പുറത്ത് ചിറകുണ്ടായിരുന്നു. ആ ചിറകെന്ന് പറയുന്നത് പഠിച്ചാൽ കോഴിയുടെ ചിറക് പോലുള്ള ചിറകാണ്, കോഴിയെ പോലുള്ള ചിറക്, അതായത് നിലത്തുകൂടെ പറക്കുന്നു. അലക്സാണ്ടറിന്റെ യുദ്ധത്തെക്കുറിച്ച് പഠിച്ചാൽ അതെല്ലാം താഴ്വരകളിലെ യുദ്ധങ്ങളായിരുന്നു, താഴ്വരകളിലെ യുദ്ധങ്ങൾ. നമ്മൾ നോക്കിയ താമ്രം കൊണ്ടുള്ള അര രസകരമാണ്. അലക്സാണ്ടറിന്റെ സൈന്യങ്ങൾ ധരിച്ചിരുന്ന അരച്ചട്ടയും പരിചയും മറ്റും താമ്രം കൊണ്ടുള്ളതായിരുന്നു. രസകരമായൊരു പഠനമായിട്ടിരിക്കുന്നു. ഇവിടെ എട്ടാം അധ്യായത്തിന്റെ അഞ്ചോട്ട് വായി. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ സർവ്വതിലും കൂടി വരുന്നു. ആ കോലാട്ടുകൊറ്റന് കണ്ണുകളുടെ നടുവിൽ വിശേഷമായൊരു കൊമ്പുണ്ടായിരുന്നു. അത് നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട രണ്ട് കൊമ്പുള്ള ആട്ടുകൊറ്റന്റെ നേരെ ഉഗ്രത്തോടെ പാഞ്ഞു ചെന്നു. അത് കോലാട്ടുകൊറ്റനെ അടുക്കുന്നത് ഞാൻ കണ്ടു. അത് ആട്ടുകൊറ്റനോട് കൃത്തിച്ചു, അതിനെ ഇടിച്ച് അതിന്റെ കൊമ്പ് രണ്ടും തകർത്ത് കളഞ്ഞു. അതിനു മുമ്പിൽ നിൽപ്പാൻ ആട്ടുകൊറ്റന് ശക്തിയില്ലാതെയായിരുന്നു. അത് അതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അതിന്റെ കയ്യിൽ നിന്ന് ആട്ടുകൊറ്റനെ രക്ഷിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. കോലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായി തീർന്നു. ആരാണ് ആ കോലാട്ടുകൊറ്റൻ? നോക്കുക, ആട്ടുകൊറ്റന്റെ നേരെ കുത്തിച്ചു വരുന്ന കോലാട്ടുകൊറ്റൻ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗ്രീക്ക് സാമ്രാജ്യം. അത് ശീഘ്രമായി വന്നിട്ട് ഇടിക്കുകയാണ്. ആ രണ്ട് കൊമ്പുള്ള മേദ്യരെയും പാർശ്വരെയും ഇടിച്ചു തകർത്തു. കോലാട്ടുകൊറ്റന്റെ മുന്നിൽ, അതായത് ഗ്രീക്ക് സാമ്രാജ്യത്തിന് മുന്നിൽ ആർക്കും നിൽപ്പാൻ കഴിഞ്ഞില്ലേ. രണ്ട് കണ്ണുകളുടെ നടുവിൽ ഒരു കൊമ്പുണ്ടായിരുന്നു. അത് അലക്സാണ്ടർ ചക്രവർത്തിയാണ്. നമ്മൾ താഴോട്ട് വായിച്ചാൽ എട്ടാം വാക്യത്തിൽ കോലാട്ടുകൊറ്റൻ ഏറ്റവും ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നുപോയി, അതിന് പകരം ആകാശത്തിന് നാല് കാറ്റിന് നേരെ ഭംഗിയുള്ള നാല് കൊമ്പ് മുളച്ചു വന്നു. ചരിത്രം പഠിപ്പിക്കുന്നു ആ കൊമ്പ് ഒടിഞ്ഞുപോയി. അലക്സാണ്ടർ മരിച്ചപ്പോൾ അലക്സാണ്ടറിന്റെ സാമ്രാജ്യം അവന്റെ സൈന്യാധിപന്മാർ നാലായിട്ട് കീറിയെടുത്തു. ഏഷ്യ മൈനർ ലസിമാക്കിസിന്റെ കീഴിലും മാസിഡോണിയ കസാണ്ടറുടെ കീഴിലും ഈജിപ്റ്റ് ടോളമിയുടെ കീഴിലും സിറിയ സെലൂക്കസിന്റെ കീഴിലും നാലായിട്ട് കീറിയെടുത്തു. ചരിത്രം നോക്കിയേ, ചരിത്രം സംഭവിക്കുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞു അലക്സാണ്ടറിന്റെ സാമ്രാജ്യം ഈ വിധത്തിൽ തകർന്നു പോകും. പതിനൊന്നാം അധ്യായം എടുത്താൽ ദൈവം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, നാലാം വാക്യത്തിൽ അവൻ നിൽക്കുമ്പോൾ തന്നെ അവന്റെ രാജ്യം തകർന്ന് ആകാശത്തിന്റെ നാല് കാറ്റിനെ ഭേദിച്ചു പോകും. അത് അവന്റെ സന്തതിക്കല്ല, അവൻ വാണിരുന്ന അധികാരം പോലെയുമല്ല, അവന്റെ രാജ്യത്ത് നിർമൂലമായി അവർക്കല്ല അന്യർക്കതീനുമാകും. ദൈവം വെളിപ്പെടുത്തി നോക്കിയേ, അലക്സാണ്ടറിന്റെ സാമ്രാജ്യം തകർന്നു പോയിട്ട് അവന്റെ സന്തതിക്ക് കിട്ടത്തില്ലേ, അവന്റെ മക്കൾക്ക് ആർക്കും കിട്ടില്ലേ. ദൈവം വെളിപ്പെടുത്തി അവൻ ഭരിച്ച പോലെ അല്ല, അത് അന്യർക്ക് കിട്ടും. അലക്സാണ്ടറിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ അലക്സാണ്ടർ കുടുംബാംഗങ്ങളെയൊക്കെ കൊന്നുകളഞ്ഞു, സൈന്യാധിപന്മാർ കൊന്നുകളഞ്ഞു. കൊന്നുകളഞ്ഞിട്ട് അലക്സാണ്ടറിന്റെ വലിയ സാമ്രാജ്യം നാലായിട്ട് അവർ കീറിയെടുത്തു. ഏഷ്യ മൈനറ്, മാസിഡോണ്, ഈജിപ്റ്റ്, സിറിയ നാലായിട്ട് കീറിയെടുത്തു. എത്ര വ്യക്തമായിട്ട് വചനത്തിൽ അത് വെളിപ്പെടുത്തി. നാലാമത്തെ നോക്കാം, ഏഴാമധ്യായം. ഏഴാമധ്യായത്തിന്റെ ഏഴ് തൊട്ടുള്ള വാക്യം, രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള നാലാമത്തെ മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. ഏത് വിധത്തിലുള്ള മൃഗമാണെന്ന് പോലും പറഞ്ഞിട്ടില്ല, ഘോരവും ഭയങ്കരവുമായ മൃഗം. അതിന്റെ പല്ല് ഇരുമ്പ് പല്ലാണ്. ഇരുമ്പ് കൊണ്ടുള്ള ഭരണകൂടം, റോമൻ ഭരണകൂടം, റോമൻ ഭരണകൂടം. നോക്കിയത് വെളിപ്പെടുത്തിയിരിക്കുന്നത്, അത് തിന്ന് തകർത്ത ശേഷമുള്ളവയെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. റോമൻ സാമ്രാജ്യം ഇരുമ്പിന്റെ ഭരണകൂടമായിരുന്നു. എന്നാൽ രണ്ട് കാലുകൾ റോമൻ സാമ്രാജ്യം രണ്ടായിട്ട് കീറിപ്പോയി. ചരിത്രം പഠിക്കുന്നവർക്കറിയാം റോമൻ സാമ്രാജ്യം രണ്ടായിട്ട് കീറിപ്പോയി. കുസ്തന്തിനോസ് ചക്രവർത്തിയുടെ കാലശേഷം അദ്ദേഹമാണ് വാസ്തവത്തിൽ ഇത് രണ്ടാകാനായിട്ടുള്ള ഒരു മാർഗം ഒരുക്കിയെന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം അദ്ദേഹം കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറയുന്ന വേറൊരു പട്ടണം പണിതു. കോൺസ്റ്റന്റിനോപ്പിൾ, കുസ്തന്തിനോസ് കോൺസ്റ്റന്റൈന്റെ പേരിലുള്ള ഒരു പട്ടണമാണ് കോൺസ്റ്റന്റിനോപ്പിൾ പട്ടണം. കോൺസ്റ്റന്റിനോപ്പിൾ പട്ടണം, അത് ആ ഭാഗവും മറുഭാഗവും, അതായത് കിഴക്കും പടിഞ്ഞാറുമായിട്ട് രണ്ടായിട്ട് റോമൻ സാമ്രാജ്യം കീറി. രണ്ട് കാലുകൾ എത്ര വ്യക്തമായിട്ട് അത് കാണുന്നു, ചരിത്രം അത് പഠിപ്പിക്കുന്നു. റോമൻ സാമ്രാജ്യം രണ്ടായിട്ട് കീറി. രണ്ടായിട്ട് കീറിയ ശേഷം പാശ്ചാത്യ റോമൻ സാമ്രാജ്യം, വെസ്റ്റേൺ റോമൻ എംപയർ, അത് വീണ്ടും എ ഡി 476 ആയപ്പോൾ തകർന്നുപോയി. തകർന്ന് തരിപ്പണമായി യൂറോപ്പിൽ കാണുന്ന ഒരുപാട് രാജ്യങ്ങൾ അതിൽ നിന്ന് ഉടലെടുത്തു. അതുപോലെ തന്നെ കിഴക്കൻ റോമൻ സാമ്രാജ്യവും തകർന്നിട്ട് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഉടലെടുത്തു. ടർക്കിയും മറ്റും അതിൽ നിന്ന് പുറത്തു വന്ന രാജ്യങ്ങളാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം, റോമൻ സാമ്രാജ്യം തകർന്നുപോയി. എ ഡി 476 ആയപ്പോൾ ശിഥിലീകരിക്കപ്പെട്ട് തകർന്ന് തരിപ്പണമായി പോവുകയാണ്. ഇതാണ് ലോകരാജ്യങ്ങളെ കുറിച്ച് കാണിച്ച ചിത്രം. ദാനിയേലിന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ ഒരു ജാതീയ രാജാവ് കണ്ട ചിത്രം. എന്നാൽ ഏഴാം അധ്യായത്തിൽ ദൈവത്തിന്റെ ദാസനായ ദാനിയേൽ കണ്ട ചിത്രം, ഇത് രണ്ടും ഒരു സംഭവമാണ്. എന്നാൽ ഇനി ഇതിന്റെ അവസാനം നമ്മൾ വന്നെത്തിയ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ ദാനിയേലിന്റെ പുസ്തകം രണ്ടാം അധ്യായം വീണ്ടും എടുക്കാം. ദാനിയേലിന്റെ പുസ്തകം രണ്ടാം അധ്യായം, ഇത് ചരിത്രപരമായ സംഭവങ്ങളും അതോടുള്ള ബന്ധത്തിൽ ആത്മീയ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇതുവരെ നമ്മൾ ചിന്തിച്ചത് ചരിത്രപരമായ കാര്യമാണ്. നമ്മൾ ആ ബിംബത്തെ കുറിച്ച് കണ്ടു. രണ്ടാം അധ്യായത്തിന്റെ 34-35 വാക്യം വായിക്കാം. 2:34-35, തിരുമനസ് കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിലടിച്ച് തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്തിലെ കളത്തിൽ പതിരുന്ന പോലെ ആയിത്തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി ഭൂമിയിലൊക്കെ നിറഞ്ഞു. ഇതത്രേ സ്വപ്നം. അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ 44-45, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്വനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്കും ഏൽപ്പിച്ചു കൊടുക്കില്ല. അതൊരു രാജ്യങ്ങളെ തകർത്ത് തരിപ്പണമാക്കി എന്നേക്ക് നിലനിൽക്കും. കൈ തൊടാതൊരു കല്ല് പർവ്വതത്തിന്ന് പറഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്തു കളഞ്ഞ കണ്ടതിന്റെ താല്പര്യമോ? മഹാദൈവം മേലാൽ സംഭവപ്പുള്ള രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം നിശ്ചയവും അർത്ഥം സത്യവുമാണ്. ആ ചിത്രത്തിൽ നമ്മൾ കാണുന്നു, അന്ത്യകാലത്ത് റോമൻ സാമ്രാജ്യത്തിന് ഒരു നവോത്ഥാനമുണ്ട്. ഇന്ന് യൂറോപ്പിൽ കാണുന്ന ചലനങ്ങളൊക്കെ അതാണ്. കഥാമനോയിച്ചാൽ നമുക്ക് പുറകെ പഠിക്കാം, അത് പഠിക്കേണ്ടി വരും. എന്നാൽ ഇന്ന് കാണുന്ന ആ റോമൻ സാമ്രാജ്യത്തിന്റെ നവോത്ഥാനമുണ്ടല്ലോ, അവർ വീണ്ടും ഭരണം നടത്തുമ്പോൾ അവർ വാസ്തവത്തിൽ രാജാക്കന്മാരെ പോലെ ഭരിക്കണമെങ്കിൽ ദൈവസഭ മാറ്റപ്പെടണം. ഞാൻ ആ സംശയം വേണേ ഒന്ന് ദൂരീകരിച്ചു തരാം. ദൈവസഭ മാറ്റപ്പെടണം. വെളിപാട് ദിവസം 13 അധ്യായത്തിൽ അത് കാണുന്നുണ്ട്. രാജാക്കന്മാരെ പോലെ മൃഗത്തോടൊത്ത് ഒരു നാഴിക നേരം ഭരണം നടത്തും. ഈ 10 രാജാക്കന്മാർ കഴിഞ്ഞുപോയ റോമൻ സാമ്രാജ്യത്തിന്റെ പ്രതലത്തിൽ നിന്ന് വീണ്ടും നവോത്ഥാനം പ്രാപിച്ച് എഴുന്നേറ്റ് വരുന്ന രാജാക്കന്മാർ, അവർ രാജ്യത്വം പ്രാപിക്കണമെങ്കിൽ മൃഗത്തോടൊത്ത്, ആരാണ് മൃഗം? അന്തിക്രിസ്തു. വെളിപാട് ദിവസം 17 അധ്യായം നോക്കിയാട്ടെ, 17 അധ്യായത്തിന്റെ അതിന്റെ 12, നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊന്ന് ഒരു നാഴിക നേരത്തെ രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും. അതായത് അന്തിക്രിസ്തുവിനോടുകൂടെ അവർ ഭരണം നടത്തുകയുള്ളൂ. അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെടണമെങ്കിൽ വചനം വളരെ ക്ലിയറായിട്ട് പറയുന്നു. എന്താണ്? തടുക്കുന്നവൻ വഴി നിന്ന് മാറണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടും. ആരാണ് തടുക്കുന്നവൻ? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എന്നാണ് മാറ്റപ്പെടുന്നത്? യേശുക്രിസ്തു മധ്യാകാശത്തിൽ വന്ന് കാഹളം ധ്വനിപ്പിക്കുമ്പോൾ തൻ്റെ സഭയുമായിട്ട് പരിശുദ്ധാത്മാവ് കർത്താവിനെ കണ്ടുപിട്ടുവാൻ സഭയങ്ങോട്ട് പോവുകയാണ്. പരിശുദ്ധാത്മാവ് സഭയുമായിട്ട് മാറ്റപ്പെട്ടെങ്കിൽ മാത്രമേ അന്തിക്രിസ്തു വെളിപ്പെടുകയുള്ളൂ. അന്തിക്രിസ്തു വെളിപ്പെട്ടെങ്കിൽ മാത്രമേ, ഇപ്പോൾ വെളിപാട് ദിവസത്തെ നമ്മൾ വായിച്ചു, മൃഗത്തോടൊത്തവർ ഭരിക്കുകയുള്ളൂ. ദാനിയേൽ 2:44 നമ്മൾ വായിച്ചു, ഈ യൂറോപ്പിൽ നിന്ന് കഴിഞ്ഞുപോയ റോമൻ സാമ്രാജ്യത്തിന്റെ ചലനങ്ങൾ ഭരണം ഏറ്റെടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത രാജ്യം സ്ഥാപിക്കും. അത് തിരുവചനത്തിൽ നമുക്ക് കാണിച്ചു തന്നു. നോക്കിയാട്ടെ, കൈ തൊടാത്തൊരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ആ കാലിൽ അടിക്കുകയാണ്. ജാതീയ ഭരണകൂടങ്ങളെ അടിച്ചു തകർത്തിട്ട് ആ കല്ല് വളർന്ന് സർവലോകത്തിൽ നിറയുകയാണ്. ആ കല്ല് എന്നിട്ട് പറഞ്ഞു, അതെന്നേക്കും നിലനിൽക്കും. എവർലാസ്റ്റിംഗ് കിങ്ഡം. നമുക്കതിനെ കുറിച്ചൊരു പഠനം നടത്താം. വചനത്തില് അത് ശ്രദ്ധേയമായ ഒരു പഠനമാണ്. ഏതാനും വെച്ചുകൂടെ അതൊന്ന് പറയാതെ പോയാൽ ആത്മീയമായ കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണമല്ലോ. എന്താണ് ഈ കൈ തൊടാത്ത കല്ല്? സങ്കീർത്തനങ്ങൾ 118 ഈ കൈ തൊടാത്ത കല്ലിനെ കുറിച്ച് വചനത്തിൽ ദീർഘമായൊരു പഠനം എനിക്ക് കാണാൻ സാധിച്ചു. ഞാൻ അതിൽ വളരെ പ്രസക്തമായത് മാത്രം എടുക്കും. സങ്കീർത്തനങ്ങൾ 118:22-23 വാക്യം, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞകളുടെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി. ആരായിരുന്നു വീട് പണിയുന്നവർ? യഹൂദന്മാരാണ്. യേശുക്രിസ്തു അവരുടെ മധ്യത്തിലേക്ക് വന്നു. ദൈവത്തിന് ഭവനം പണിതവരാണ് യഹൂദന്മാർ. സലോമോന്റെ ദേവാലയം, ഹെരോദാവിന്റെ ദേവാലയം, ദൈവത്തിന് വസിക്കുവാൻ ആലയം പണിത മനുഷ്യരാണ് ആര്? യഹൂദന്മാർ. അവരാണ് വീട് പണിതത്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല്. ആ വീട് പണിയുടെ മൂലക്കല്ലായി കടന്നു വന്ന കല്ലാരാണ്? യേശുക്രിസ്തു. എന്തുകൊണ്ടാണ് അവർ തിരസ്കരിച്ച് കളഞ്ഞത്? യഹൂദന്റെ ധാരണയിൽ അവരുടെ മശിഹ യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ ദാവീദിനെ പോലെ ഭരിക്കുന്ന വലിയൊരു രാജാവായിട്ടാണ് അവനെ കണ്ടിരിക്കുന്നത്. എന്നാൽ അവൻ വന്നതോ ബേദലയും പുൽത്തൊട്ടിയിൽ ഭൂജാതനായി കീറ്റുശൂലയിൽ പൊതിഞ്ഞു കിടക്കുന്നവനായി, ദരിദ്രനായി കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നവനായി, ശിഷ്യന്മാരോടുകൂടെ വിശന്നും പർവ്വതത്തിൽ ഉറങ്ങിയും തലയായ്പാൻ ഇടമില്ലാതെ ഒരു ദരിദ്രനെ പോലെ ജീവിച്ച് മുന്നോട്ട് പോയ യേശുക്രിസ്തു, യഹൂദന്റെ ചിന്തയിൽ വലിയ ഭരിക്കുന്ന രാജാവ്, അവരെന്തു ചെയ്തു? അവനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി. ആർക്കാണ്? എനിക്കും നിങ്ങൾക്കും. ദൈവസഭയുടെ മൂലക്കല്ലായി, എനിക്കും നിങ്ങൾക്കും ദൈവത്തിന്റെ ഭവനമായി മാറുവാൻ മൂലക്കല്ലായി അവൻ തീർന്നു. അങ്ങനെ തീർന്നവർക്ക് യെശയ്യാവ് 8 വായിക്കാം. യെശയ്യാവ് 8:14-15, സൈന്യങ്ങളുടെ യഹോവയെ ശുദ്ധീകരിപ്പീൻ, അവൻ തന്നെ നമ്മുടെ ഭയവും നമ്മുടെ ഭീതിയുമായിരിക്കട്ടെ, എന്നാൽ അവൻ ഒരു വിശുദ്ധ മന്ദിരമായിരിക്കും. എങ്കിലും ഇസ്രായേൽ ഗൃഹത്തിന് രണ്ടിനും അവനൊരു ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും യെരുശലേം നിവാസികൾക്കൊരു കുടുക്കും കണിയുമായിരിക്കും. പലരും അതിന്മേൽ തട്ടി വീണു തകർന്നു പോകും, കണിയിൽ കുടുങ്ങി പിടിപെടുകയും ചെയ്യും. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ് ആ പ്രവചനം. നോക്കിയേ, എന്നാൽ അവനൊരു വിശുദ്ധ മന്ദിരമായിരിക്കും. And he shall be for a sanctuary. വളരെ ശ്രദ്ധേയമായൊരു വാക്യമാണ് മലയാളത്തിൽ, എന്നാൽ അവൻ ഒരു വിശുദ്ധ മന്ദിരമായിരിക്കും. അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ And he shall be for a sanctuary. എന്താണ് അതിന്റെ അർത്ഥം? He shall be a sanctuary. അവനൊരു ആലയമായി വിശുദ്ധ മന്ദിരമായി തീരും. സങ്കീർത്തനങ്ങൾ 90-ാം സങ്കീർത്തനം 1-ാം അധ്യായം 1-ാം വാക്യം, കർത്താവേ തലമുറ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമാണ്. Thou art our dwelling place. മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ളത് അവൻ്റെ വീടാണ് ഇല്ലേ? എവിടെ പോയാലും ഓടി വരാൻ ഇഷ്ടപ്പെടുന്ന വീടാണ്. വീട്ടിൽ വന്നാൽ അവന് സ്വസ്ഥതയുണ്ട്, അവനെ കരുതുന്നവരുണ്ട്, സ്നേഹിക്കുന്നവരുണ്ട്. അവൻ്റെ ഡ്വെല്ലിംഗ് പ്ലേസ് എന്ന് പറഞ്ഞാൽ അവനൊരു പ്രത്യേകതയാണ്. ലോർഡ് ദൗ ഹാസ് ബീൻ എ ഡ്വെല്ലിംഗ് പ്ലേസ്. 90-ാം സങ്കീർത്തനം 1-ാം വാക്യം 91:9 വാക്യം നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം. 91-ാം സങ്കീർത്തനം 1:9 Ezekiel 11:16 A sanctuary. എന്നാൽ അവനൊരു വിശുദ്ധ മന്ദിരമായിരിക്കും. He shall be for a sanctuary. നോക്കുക, അവന് വേണ്ട സ്ഥാനം കൊടുക്കുന്നവർക്ക് He is a sanctuary. അവനൊരു മന്ദിരമാണ്. Lord, thou has been our dwelling place. കഥാവേ നീ ഞങ്ങളുടെ സങ്കേതമാണ്. എ സങ്കേതമാണ്. Thou has been our dwelling place. അവൻ നമുക്കൊരു സങ്കേതമാണ്. എന്നാൽ യഹൂദനോ ഇസ്രായേൽ ഗൃഹത്തിന് രണ്ടിനും അവൻ ഇടർച്ചക്കലും തടങ്കൽ പാറയും, എരിശിലെ നിവാസികൾക്ക് കടിയും കൊടുക്കും, പലരും അതിൽ തട്ടി വീണ് തകർന്നുപോയി കുടുക്കിലകപ്പെടുകയാണ്, അവർക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നലിവിടെ ഒന്ന് നോക്കിയേ, ദേ ഷാൽ സ്റ്റംബിൾ ആൻഡ് ഫോൾ ആൻഡ് ബി ബ്രോക്കൺ. ദേ ഷാൽ സ്റ്റംബിൾ ഫോൾ ആൻഡ് ബി ബ്രോക്കൺ. അവർ തട്ടി തടഞ്ഞു വീണ് തകർന്നു പോകും. എത്ര സത്യമായിട്ട് അത് നടന്നു. യേശുക്രിസ്തുവിൽ തട്ടി തടഞ്ഞു വീണു. യേശുക്രിസ്തു പറഞ്ഞ വാക്ക് നമുക്ക് ഓർമ്മയുണ്ട്, നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ചുറ്റും ശത്രു വടകോരി നിന്നെ തകർത്തു കളയും. ഇവിടെ നമ്മൾ വായിച്ചു, ദേ ഷാൽ സ്റ്റംബിൾ and fall and be broken. അവർ തകർന്ന ലോകത്തിൽ തരിപ്പണമായി പോയി. യെസ് യെശയ്യാവ് തന്നെ 28:16 Isaiah 28:16 അതുകൊണ്ട് യഹോവയെ കർത്താവ് ഇപ്രകാരം വിളിച്ചത്, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. ഓ എത്ര മനോഹരമായ വാക്യമാണ്. ആ വാക്യം റോമാലേഖനത്തിൽ എടുത്ത് കോട്ട് ചെയ്യുന്നുണ്ട് പൗലോസ്. റോമാലേഖനത്തിൽ പൗലോസ് അതെടുത്ത് പറയുന്നു. Romans 9:30 ഇതാ ഞാൻ സിയോനിൽ ഇറച്ചക്കെല്ലാം തടങ്കൽ പാറയും വെക്കുന്നു, അവനിൽ വിശ്വസിക്കുന്ന ലജ്ജിച്ചു പോകുകയില്ല. നോക്കിയാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ പറഞ്ഞു വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ലേ, ഇവിടെ പറഞ്ഞു വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ലേ. ആ ഭാഗമെടുത്ത് ഇവിടെ കോട്ട് ചെയ്യുകയാണ്. എന്താണ് ഈ പറയുന്നത്? Behold, I lay in Zion for a foundation stone, a tried stone, a precious cornerstone, a sure foundation. He that believeth shall not make haste. അവൻ ഓടിപ്പോകില്ലേ. എപ്പോഴാണ് ഈ കല്ല്, കൈ തൊടാത്ത കല്ല് പർവ്വതത്തിൽ നിന്ന് പറിഞ്ഞ് ഭൂമിയിലോട്ട് വരികയാണ്, അടിച്ച് ജാതികളെ തകർക്കുകയാണ്, ലോക ജാതീയ ഭരണങ്ങൾക്ക് അറുതി വരുത്തുകയാണ്. അറുതി വരുത്തുമ്പോൾ വിശ്വസിച്ചവൻ ആരും ഓടിപ്പോകേണ്ടി വരില്ലേ. യേശുക്രിസ്തു മടങ്ങി വരുമ്പോഴും വിശ്വസിച്ച ഒരു കൂട്ടം യഹൂദനുണ്ട്, വിശ്വസിച്ച ഒരു കൂട്ടം ജാതികൾ ഇവിടെയുണ്ട്, അവർ ഓടിപ്പോകേണ്ടി വരില്ലേ. അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യും? തകർന്ന് ധൂളിയായി തരിപ്പണമായി പോകും. നമ്മെ സംബന്ധിച്ചോ, നാം വിശ്വസിച്ച ആ പാർക്കൽ, ആ റോക്ക് നമ്മുടെ അഭയമാണ്. നമ്മൾ ഒരിക്കലും ലജ്ജിച്ചു പോകില്ല. കർത്താവിന്റെ മഹത്വം വരച്ചു കാണിക്കുന്ന ഒരു ഭാഗം കൂടെ ഞാൻ അത് ചൂണ്ടിക്കാണിക്കാം. Zechariah 3 ആ കല്ലിനെ കുറിച്ച് ദൈവം പറഞ്ഞ മനോഹരമായ ഒരു ഭാഗം. Zechariah 3:8-10 മഹാപുരോഹിതനായ യോശുവേ, നീ നിന്റെ മുമ്പിൽ ഇരിക്കുന്ന നിന്റെ കൂട്ടരും കേട്ടുകൊള്ളുവിൻ. അവർ അത്ഭുത ലക്ഷണ പുരുഷന്മാരല്ലോ, ഞാൻ എൻ്റെ ദാസനായ മുള എന്നവനെ വരച്ചു. ഞാൻ യോശുവയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കല്ലുണ്ടല്ലോ, ഒരേ കല്ലിന്മേൽ 7 കണ്ണുണ്ട്. ഞാനതിനെ കൊത്തുപണി കൊത്തും. ഒരു ദിവസത്തിൽ ഞാൻ ദേശത്തിന്റെ അകൃത്യം പോക്കുമെന്ന് സൈന്യങ്ങളെ യഹോവയുടെ അരുളപ്പാട്. I will bring forth my servant the branch. ആ വാക്യം നോക്കി, ഞാൻ എൻ്റെ ദാസനായ മുളയായവനെ വരുത്തും. ഐ വിൽ ബ്രിങ് ഫോർത്ത്. അവൻ വരുന്ന കാര്യമാണ്. യേശുക്രിസ്തു മടങ്ങി വരുവാൻ അവൻ വരുമ്പോൾ ആ കല്ലിൽ സെവൻ ഐസ് ഷാൽ ബി അപ്പോൺ ഹിം. രണ്ടർത്ഥമുണ്ടെന്ന് പറയുന്നു. ഏഴ് പൂർണ്ണതയെ കാണിക്കുന്നു. എല്ലാ കണ്ണുകളും അവനിൽ പതിഞ്ഞിരിക്കും. ആ പർവ്വതത്തിൽ നിന്ന് ആ കല്ല് വരുമ്പോൾ, കൈ തൊടാത്ത കല്ല് പറഞ്ഞു വരുമ്പോൾ, നമ്മൾ വെളിപാട് ഒന്നാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഇവിടെ നമ്മൾ വായിക്കുന്നു, ഒരു കല്ലിന്മേൽ ഏഴ് കണ്ണുമുണ്ടെന്നുള്ളത്, സെവൻ ഐ ഷാൽ ബി അപ്പോൺ ഹിം. എല്ലാ കണ്ണും അവനെ കാണും. രണ്ട് കണ്ണുകൾ ജ്ഞാനത്തെ കാണിക്കുന്നു. ഓൾ സീയിങ്, എല്ലാം കാണുന്ന അവൻ്റെ സർവജ്ഞാനത്തെ കാണിക്കുന്നു. എസെക്കിയേൽ പ്രവചനത്തിൽ അതാണ് പഠനം. എന്നിട്ട് ദൈവം പറഞ്ഞു, ഞാനതിൽ കൊത്തുപണി നടത്തും. ഐ വിൽ എൻഗ്രേവ്. എൻഗ്രേവ് ചെയ്യുന്ന എന്തിനാണ്? അത് ബ്യൂട്ടിഫൈ ചെയ്യാൻ. ദൈവത്തിൻ്റെ സകല മഹത്വത്തോടും കൂടെ അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. എല്ലാ കണ്ണും ആ കല്ലിൽ പതിഞ്ഞിരിക്കും. ആ കല്ല് ലോകജാതികളെ അടിച്ച് തകർക്കും. ലോക സാമ്രാജ്യങ്ങൾക്ക് അറുതി വരുത്തിയിട്ട് ആ കല്ല് എന്നിട്ട് ഭൂമിയിൽ വളർന്ന് വളർന്ന് സർവഭൂമിയിൽ നിറയും. അതെന്നും നിലനിൽക്കും. യേശുക്രിസ്തുവിന്റെ രാജ്യം. അതിവിടെ ഈ രാത്രിയിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഓർപ്പിക്കട്ടെ, അനേകർ ആ കല്ലിൽ തട്ടി തടഞ്ഞ് തകർന്നുപോയി. അവർക്കത് ഇടങ്കിലും തടങ്കൽ പാറയുമായി മാറി. എന്നാൽ ആ പാറ അനേകർക്കൊരു അഭയസ്ഥാനമായി. സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, കുഴിഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. ഉറപ്പുള്ള പാറ യേശുക്രിസ്തുവാണ്. അവനിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോയി, ഓടിപ്പോയി. ഞാൻ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കട്ടെ, ലോകജാതികളുടെ ഭരണത്തിൻ്റെ ചരിത്രം ദൈവം വെളിപ്പെടുത്തി. എന്തൊരത്ഭുതമാണ്! ഒരു ദൈവത്തിൻ്റെ ദാസനും ഒരു ജാതീയ രാജാവും കണ്ടതിൻ്റെ വ്യത്യാസം, അത്ഭുതകരമായ വ്യത്യാസം. മാത്രമല്ല, ദൈവം മുമ്പുകൂട്ടി പറഞ്ഞ പോലെ തന്നെ ഓരോ സാമ്രാജ്യങ്ങൾ ഭൂമിയിൽ ഉടലെടുക്കുകയും അശ്രമിക്കുകയും ചെയ്യും. റോമൻ സാമ്രാജ്യം വീണ്ടും നവോത്ഥാനം പ്രാപിക്കും. ഇന്ന് അതിൻ്റെ ചലനങ്ങൾ നമ്മൾ യൂറോപ്പിൽ കാണും. എന്നാൽ അവർ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവർ ഭരണത്തിലേക്ക് ഉയർന്നു വരുമ്പോൾ, അവർ ഭരണത്തിലേക്ക് ഉയർന്നു വരണമെങ്കിൽ നമ്മൾ ഓർത്തതുപോലെ യേശു ക്രിസ്തു വന്ന് തൻ്റെ സഭയെ ചേർക്കണം എന്ന് പറഞ്ഞാൽ, വീണ്ടും ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവ് വരുവാൻ വളരെ സമയം അതിക്രമിച്ചു കഴിഞ്ഞു. നാം മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന ചലനങ്ങൾ പൂർത്തീകരിച്ച് യൂറോപ്പിൽ 10 രാജ്യങ്ങളുടെ ഒരു സംഘടന എഴുന്നേറ്റ് വരും. അവർ ഭരിക്കുമ്പോൾ കൈ തൊടാത്ത കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വരും. യേശു ക്രിസ്തു കടന്നു, എല്ലാ കണ്ണും അവനെ കാണും. അവൻ അടിച്ച് ലോകജാതികളുടെ ഭരണത്തിന് അറുതി വരുത്തി. ആ കല്ല് വളർന്ന് വലിയ പർവ്വതമായി ലോകത്തിൽ നിറയും. അതെന്നേക്ക് നിലനിൽക്കും. കർത്താവിൻ്റെ രാജ്യം നിലനിൽക്കും. ജാതികളുടെ ഭരണകൂടം ആരംഭിച്ചു. BC 606 ജാതികളുടെ കരത്തിൽ കൊടുത്ത ഭരണകൂടം, അത് കഴിഞ്ഞ കാലങ്ങളൊക്കെ കഴിഞ്ഞുപോയി. നാം അതിൻ്റെ ഏറ്റവും അവസാന സന്ദർഭത്തിൽ എത്തിക്കഴിഞ്ഞു. ഇന്ന് രാത്രിയിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ യേശു ക്രിസ്തു വേഗം വരുന്നു എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. യഹൂദന്മാർ തകർന്നുപോയ കല്ല്, തടങ്കൽ പാറയും അവർ വീണ് തകർന്ന് തരിപ്പണമായി പോയ കല്ല്, നമുക്കൊരു അഭയസ്ഥാനമാണ്. ഈസ് എ സാങ്ച്വറി. നമ്മുടെ കാലുകളെ ഉറപ്പുള്ള പാറമേൽ നിർത്തുന്ന ഒരു പാറയാണവൻ. അവന് ലജ്ജിക്കുന്നവൻ ഓടിപ്പോവില്ലേ? കർത്താവ് നമ്മെ സഹായിക്കട്ടെ.